ഇന്ന് രാത്രി കാലം ദൈവം നമ്മുടെ മധ്യത്തിന് വെല്ലുവിളി ചെയ്യാൻ പോവുകയാണ്. കത്രദാസൻ അഭിഷക്തൻ പാസ്റ്റർ കെ ജോയി അവരുടെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പിതാവിന്റെ സ്നേഹിതനും ശിഷ്യനും ആയിരിക്കുന്നതായ കർത്താവിദാസൻ കഴിഞ്ഞ കാലങ്ങളിലും നമ്മുടെ ഗ്രൗണ്ടിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ വചന ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക്, അമേരിക്കയിൽ, ഗൾഫിൽ, ലോകമെമ്പാടും ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇന്ന് പകരക്കാലം തക്ക സമയത്ത് ദൈവത്തിന്റെ ദാസനം മനസ്സിൽ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ, വാ തുറക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം ഈ പന്തലിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിപ്പാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ചെറുപക്കൾ സ്റ്റൈലിൽ കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. പ്രാർത്ഥനയോടെ നമ്മൾ ദിവസത്തിലായിരിക്കാം. ലെറ്റ് അസ് സെലിബ്രേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ആഘോഷിക്കാം. സന്തോഷത്തോടെ ദിവസത്തിലായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിനെ ക്ഷണിക്കുന്നു.
മന്ന മനസ്സുകളിലുന്നത ബലത്തോടു ചെന്നിടേണം പാരാ നിൻ വചനം. മന്ന മനസ്സുകളിലുന്നത ബലത്തോടു ചെന്നിടേണം പാരാ നിൻ വചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനാരുൾ, നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനാരുൾ. ചെയ്യണമേ കൃപ ചെയ്യണമേ, പൂവിലും മണമേറും പൊന്നിലും ഒളി ചിന്നും തേനിലും മധുരമേ നിൻ വചനം. പൂവിലും മണമേറും പൊന്നിലും ഒളി ചിന്നും തേനിലും മധുരമേ നിൻ വചനം. രാവിലും പകലിലും ജീവനായി ഭാവിച്ചുമൽ, രാവിലും പകലിലും ജീവനായി ഭാവിച്ചുമൽ, ഭാവി അനുഗ്രഹം ആക്കണമേ, ഭാവി അനുഗ്രഹം ആക്കണമേ. വഞ്ചിതമരുളിടും വാനവർക്കാധിപാനി, വന്നിടുക വരം തന്നിടുക. വഞ്ചിതമരുളിടും വാനവർക്കാധിപാനി, വന്നിടുക വരം തന്നിടുക.
പ്രൈസലോ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവവചനവുമായി വേലിയിൽ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് അവസരം നൽകിയത് കൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും, വേദിയിലിരിക്കുന്ന ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാർക്കും, ഈ കൺവെൻഷന് ഈ പ്രാവശ്യം എന്നെ ക്ഷണിച്ച പാസ്റ്റർ ജോൺസൺ ദാനിയൽ അവർക്കും അവർക്കും കുടുംബത്തിനും ഹൃദയംഗമായ സ്നേഹം, വന്ദനം, നന്ദി ഞാൻ അറിയിക്കുന്നു. ചെറുവക്കൽ കൺവെൻഷൻ ഞാൻ വാക്ക് കൊടുത്താൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മുടക്കാറില്ല. 20 വർഷത്തിൽ മിക്കവാറും ഉള്ള വർഷങ്ങളൊക്കെ ഇവിടെ വരുവാൻ അല്പസമയം വചനം സംസാരിപ്പാൻ ഇടയാകുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നെ. അതുകൊണ്ട് പരമാവധി ഞാൻ പരിശ്രമിക്കുമെങ്കിലും 1-2 വർഷങ്ങൾ വാക്ക് കൊടുത്തെങ്കിലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ എനിക്ക് സംബന്ധിപ്പാൻ കഴിയാഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു എങ്കിലും സ്വർഗസ്ഥനായി ദൈവം എല്ലാ തടസ്സങ്ങളും മാറ്റി തക്ക സമയത്ത് ഇവിടെ വരുവാൻ ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയനായി ദൈവദാസൻ പാസ്റ്റർ സി കെ ദാനിയൽ എന്ന പിതാവ് കുന്നത്തൂരിൽ ഒന്ന് പ്രവർത്തിച്ചപ്പോൾ ആദ്യ ഫലമായി ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തിൽ വന്നു. ഞാൻ ഇക്കാര്യം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാൽക്കലിരുന്ന് ദൈവദിനം പഠിക്കുവാൻ ആത്മീയ പുരോഗതി പ്രാപിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ തുടർന്ന് ചെയ്യുവാൻ പാസ്റ്റർ ജോൺസൺ ദാനിയലിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിരവധി ദൈവദാസന്മാർക്കൊരു അഭയസ്ഥാനമാണ് ഹ്യൂസ്റ്റണിൽ ഹാർട്ട്വുഡിലുള്ളതിൻ്റെ ഭവനം. അനേക പ്രാവശ്യങ്ങളുടെ സ്വന്തം ഒരു കുടുംബത്തെ പോലെ എന്നെ എനിക്ക് പോയി പാർക്കുവാനും ശുശ്രൂഷ സഹകരിപ്പിടയായിട്ടുണ്ട്. ലിസി ജോൺസൺ
ന്യൂഡൽഹിയിൽ ഞങ്ങളുടെ സഭയിലെ മെമ്പർ, ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അനേക ആത്മീയ പ്രവർത്തനങ്ങൾ, സുവിശേഷീകരണം, ഞങ്ങൾ ഒരുമിച്ച് അനേക വയലുകളിൽ പോകുവാൻ, ഗ്രൂപ്പായിട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനായും സകല മഹത്വവും സർവശക്തനായ ദൈവത്തിൻ്റെ ദൈവത്തിന് തന്നെ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. 45 വർഷങ്ങൾ സുവിശേഷമയിൽ അധ്വാനിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ചന് ദൈവം കൃപ ചെയ്തു. കുട്ടിക്കാലത്ത് 14 വയസ്സിലാണ് സുവിശേഷ വയലിലോട്ട് ഞാൻ ഇറങ്ങിയത്. 15 വയസ്സിലാണ് വടക്കേന്ത്യയിലേക്ക് പോയത്. ആയിരങ്ങളോട് ദൈവവചനം വിളിച്ചറിയിപ്പാനിടയായി. വാമൊഴിയായി മാത്രമല്ല, വരമൊഴിയായും ദൈവവചനം അനേകരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മവതെന്ന പ്രേരണയെ തുടർന്ന് ചില രചനകൾ ആരംഭിച്ചു. മഹാദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 36 പുസ്തകങ്ങൾ മലയാളം, ഹിന്ദി ഭാഷകൾ രചിച്ചു. മിക്കതിൻ്റെയും കോപ്പികൾ ഇപ്പോൾ ലഭ്യമല്ല. ഒരു 4 പുസ്തകങ്ങളുടെ ചുരുക്കം കോപ്പികൾ ആ ബുക്ക് സ്റ്റോളിൽ, മുമ്പേ പറഞ്ഞ ബുക്ക് സ്റ്റോളിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് മെനഞ്ഞൊരുക്കിയ വിധങ്ങൾ, ഞാൻ ഇറങ്ങിപ്പോയ താഴ്വരകൾ, കയ്പ് നീരൻ്റെ കുടിച്ച രംഗങ്ങൾ, അധോലോകത്തിലെ അധിപതിയുമായി ചെയ്ത മല്ലയുദ്ധങ്ങൾ, അവിടെ നിന്ന് ദൈവം വരുത്തിയ രൂപാന്തരം, സ്വർഗീയനായ കർത്താവുമായിട്ട് നടത്തിയ അഭിമുഖ സംഭാഷണങ്ങൾ, എൻ്റെ അനുഭവങ്ങളും 10 പ്രസംഗങ്ങളും ചേർത്ത് അനുഭവങ്ങളും സന്ദേശങ്ങളും എന്നൊരു പുസ്തകത്തിൻ്റെ ചുരുക്കം കോപ്പികൾ. അതോടെ ആ കാലങ്ങളിൽ തന്നെ എഴുതിയത് വിശുദ്ധന്മാരുടെ കഷ്ടതകൾ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് കടഞ്ഞെടുത്ത 21 പ്രഭാഷണങ്ങൾ. ഓരോ പ്രസംഗവും ബി എന്ന പദം കൊണ്ട് ആരംഭിക്കും. അതാണ് മറ്റൊരു പുസ്തകം. 3 ദീർഘക്ഷമ, മറ്റുള്ളവരോട് യാതൊരു കയ്പും വിദ്വേഷവും വയ്ക്കാതെ എല്ലാവരോടും സ്നേഹമായി ഇടപെടുവാനും ക്ഷമിക്കുവാനും ദൈവം എങ്ങനെ നമുക്ക് സാധിപ്പിക്കും? അഥവാ വഴിവിട്ടു പോകുന്ന ഒരു വ്യക്തിയോട് മനസ്സിൽ വൈരാഗ്യമില്ലാതെ സ്നേഹിപ്പാൻ നമുക്ക് എങ്ങനെ കഴിയും? അതാണ് ദീർഘക്ഷമ എന്ന പുസ്തകം. പിന്നെ ഒരു പുസ്തകം കൂടെ ഉണ്ട്, ക്രിസ്തീയ സഭാ നേതൃത്വം. ദൈവത്തിൻ്റെ സഭയെ ഭരിക്കേണ്ടത് ആരാണ്, ആരാണ് നേതാവ്, അതിനെ ആ മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് നേതൃസ്ഥാനത്തെത്തുവാൻ ആഗ്രഹിക്കുന്ന അനേകരിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആ പുസ്തകം ഇങ്ങനെ ഒന്ന് കൈമാറ്റിയാൽ മതി. പനൽ പിശാചെ വഴിമാറുക മാറുക, ഈ പാട്ട് പാടണ്ട, ഇത് വീശുമ്പോൾ ആ പിശാചുകൾ ഓടിക്കൊള്ളും. ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓർത്തുകൊണ്ട് പനൽ പിശാചുക്കൾ അലറുന്ന സിംഹം എന്നതുപോലെ നടക്കുന്നു. അവരുമായി സഖ്യതയരുത്, ഈ പുസ്തകപ്രകാരമല്ല അത്. ദൈവം ഉയർത്തിയവനെ ആർക്കും താഴ്ത്താൻ പറ്റുകയില്ല, ദൈവം താഴ്ത്തിയവനെ ആർക്കും ഉയർത്താൻ പറ്റുകയില്ല. ചുരുക്കം കോപ്പികൾ ആദ്യമാദ്യം ചെല്ലുന്നവർ കിട്ടും, ലഭിക്കുന്നില്ലെങ്കിൽ കുമ്മരാട്ട സ്റ്റോളുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കണം. 1000 പിശാചികളെ ഞാൻ അകറ്റി, 1000 കോപ്പികൾ തീർന്നു. വീണ്ടും കഴിഞ്ഞ ആഴ്ച 1500 കോപ്പികൾ അടിച്ചു. അത് വേഗം തീരുക, വേട്ടം എന്ന് വാങ്ങിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ അത് കയറുകയില്ല. മനസ്സിലായോ? ആകയാൽ പാനൽ പിശാചിനെ വഴിമാറ്റുന്ന ഒരു ഗ്രന്ഥമാണ്, ദൈവാത്മാവ് തന്നതനുസരിച്ച് ഹൂ ഈസ് എ ലീഡർ, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ. ഈ 4 പുസ്തകങ്ങളാണ് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ. അതേ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നമുക്ക് വളരാം, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, വായിക്കുന്നവൻ വിളയും, വായിക്കാത്തവൻ വളയും. പടയകാത്തോ പക്കേക, നീ പടയകാത്തോ യുക്കേക എന്ന് പറയും. അപ്പം വളയണമോ ഒന്നും വായിക്കരുത്, വിളയണമോ വായിച്ചു പഠിക്കൂ. ദൈവത്തിന് സ്തോത്രം. സർവശക്തൻ അതിന് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ കഴിഞ്ഞ രാത്രി യോഗങ്ങളിൽ, പകൽ യോഗങ്ങളൊക്കെ ദൈവജനം സംസാരിച്ചു. ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. നമ്മുടെ ദൃഷ്ടി മനുഷ്യരിലല്ല, നമ്മുടെ കർത്താവ് ഏകാഗ്രമായി സ്വയം താഴ്ത്തിക്കൊണ്ട് അവൻ എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് ചെയ്യും എന്ന പ്രസ്താവനയോടെ, താഴ്മയോടെ വേദപുസ്തകം തുറക്കുകയും ശമൂവേലിൻ്റെ 1 24 അധ്യായം 14 വാക്യം ദയവായി വായിക്കാം.
ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചത്തനായി ഒരു ചെള്ളിനെ അല്ലയോ?
താങ്ക് യു ബ്രദർ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തിരുസന്ധിയിൽ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രി തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വർഗീയ ഭോജനം നൽകി ഞങ്ങളെ തൃപ്തരാക്കണമേ. ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഉതകുന്ന ഒരു വലിയ മഴ ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി അയക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വേദപുസ്തക പഠിതാക്കൾക്ക് സുപരിചിതനായ ദാവീദിന്റെ വാക്കുകളാണ് നാം ഇവിടെ ഇപ്പോൾ വായിച്ചിരുന്നത്. ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടത്? ഒരു ചെള്ളിനെ, ഒരു ചത്ത നായ, ഡെഡ് ഡോഗ് അല്ലേ. ആയിരക്കണക്കിന് നാമങ്ങൾ അല്ല, പതിനായിരക്കണക്കിന് നാമങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ വന്ന നാമം ആരുടേതാണ് നിങ്ങൾക്കറിയാമോ? ദാവീദിന്റെ തന്നെയാണ്. യേശുക്രിസ്തുവാണ് ബൈബിളിലെ കേന്ദ്ര വസ്തു. എന്നാൽ യേശുക്രിസ്തുവിനെയും പരിചയപ്പെടുത്തുമ്പോൾ ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ സന്തതി, ദാവീദ് വംശജൻ, ദാവീദിന്റെ വേരുമായവൻ. ഈ കേറോഫില രൂത്ത് 4:17 ഈ പദം ആദ്യം കാണുന്നത്. ഒരു വംശാവലിയിലാണ് ദാവീദിന്റെ പേര് കാണുന്നത്. രൂത്ത് 4:17 കയറിയവൻ ഇറങ്ങുന്നത് ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് ഒടുവിലത്തെ അധ്യായം 22 ഒടുവിലത്തെ പാരഗ്രാഫ് 16 രൂത്ത് 4:17 മുതൽ വെളിപ്പാട് പുസ്തകം 22:16 വരെ നീണ്ടു കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദാവീദ്. ആ വ്യക്തിയെ കുറിച്ച് മാത്രമേ ദൈവം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. എ മാൻ ആഫ്റ്റർ മൈ ഓൾ ഹാർട്ട്. മലയാള ബൈബിളിൽ അപ്പോസ്തോല പ്രവൃത്തികൾ 13:22 ദൈവത്തിന് ബോധിച്ച പുരുഷൻ എന്ന പദപ്രയോഗം ഇംഗ്ലീഷിൽ വരുമ്പോൾ എന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട്. ഇതെങ്ങനെ സാധിക്കും? പരമപരിശുദ്ധനായ ദൈവം, വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, 1,000,000,000 സൂര്യന്റെ പ്രഭയവെല്ലുന്ന തേജോ വലയത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവം, ഇരുട്ടൊട്ടുമില്ലാത്ത ദൈവം, പാപം കണ്ടുകൂടാതെ വണ്ണം കണ്ണുള്ള ദൈവം, സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ലാത്ത ദൈവം, തന്റെ ദാസന്മാരിലും വിശ്വാസമില്ലാത്ത ദൈവം പറയുന്നു, എനിക്കവനെ ബോധിച്ചു. ഇതെങ്ങനെ സാധിച്ചു? ജീവിതത്തിൽ ഈ ദൈവത്തിന് തുല്യമായി പരിശുദ്ധി ഉണ്ടായിരുന്നോ? ഇല്ല. ഇടയ്ക്ക് തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകം നിന്നെ കാണുന്ന കണ്ണുകൊണ്ടല്ല ദൈവം നിന്നെ കാണുന്നത്. നമ്മുടെ ദൈവം നമ്മെ കാണുന്ന കണ്ണ് വേറൊന്നാണ്. എന്തോ ദൈവത്തിന് അബദ്ധം പറ്റേയില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായി ദാവീദിൽ ഞാൻ കണ്ടത് അബ്സല്യൂട്ട് സിൻസിയറിറ്റി, കപടഭക്തി ഇല്ലാത്തൊരു മനുഷ്യനായി ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ സംസാരിക്കും. ഭക്തി നടുക്കിയിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തെളിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാവം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മനസ്സിലായോ? ആ മേൻ കുളക്കരയിൽ ഇരിക്കുന്ന വെളുത്ത കൊക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെളുവളോ വെളുത്ത കൊക്ക്, പകുതി കണ്ണടച്ചും പകുതി കണ്ണ് തുറന്നും ഇങ്ങനെ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുമ്പോൾ തവളക്കുഞ്ഞുങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളും വിചാരിക്കും, ഞങ്ങളുടെ കൊക്കപ്പച്ചൻ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ഇല്ലാന്ന്, ഉപവാസിച്ച് പ്രാർത്ഥിക്കുമായിരിക്കും അല്ലേ, പരമപരിശുദ്ധനായിരിക്കുക. പക്ഷെ തവളക്കുഞ്ഞോ മത്സ്യക്കുഞ്ഞോ അതിന്റെ ചുണ്ടിനോട് അടുത്ത് വരാൻ കാത്തിരിക്കുക. കാത്തു അടുത്ത് വരുമ്പോ കൊത്തി വിഴുങ്ങുന്ന വെളുത്ത കൊക്കിന്റെ ആകം കറുത്തതാ. ഇതാണ് കപടഭക്തി. പലരും എന്താ ഭക്തരായിരിക്കുന്നത്? പാപം ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല. അതല്ല ഭക്തി. സകലവിധ സാഹചര്യങ്ങളും നിയമത്തെ ലംഘിക്കാൻ അനുകൂലമായി വരുമ്പോഴും യഹോവയുടെ മുൻപിൽ ഈ മഹാദോഷം ഞാൻ ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് ഓടുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. സകല വാതിലുകളും അടഞ്ഞു കിടക്കുമ്പോഴും സകല കർട്ടനെ വിട്ട് കഴിയുമ്പോഴും സകല ജനലുകളും കൂട്ടിയടച്ചു കഴിയുമ്പോഴും കുഞ്ഞേ മിന്നാമിലിങ്ങിന്റെ വെട്ടമില്ലെങ്കിലും തീപ്പട്ടി കോലിന്റെ പ്രകാശമില്ലെങ്കിലും നീ വിചാരിച്ചു ഉത്തരത്തിൽ പറ്റിപ്പിടിച്ച് മേലോട്ട് കിടക്കുന്ന പല്ലിക്കുട്ടികൾ മാത്രം, പിന്നെ ചെലന്തി വലയെ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ചെലന്തിക്കുട്ടികളും കട്ടിന്റെ കീഴിൽ ഒളിച്ചിരിക്കുന്ന മൂട്ടക്കുട്ടികളും, മൂളിപ്പാട്ട് പാടിപ്പാടി പാടിപ്പാടി പറന്നു നടക്കുന്ന കൊതുകിന്റെ കുഞ്ഞുങ്ങളും അല്ലേ പാപം കണ്ടുള്ളൂ? തെറ്റിപ്പോയി മക്കളെ. പല്ലിക്കുട്ടിയും കൊതുകും കുട്ടിയും മാത്രമല്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരു ദൈവം നിന്നെ സകല സമയത്ത് കാണുന്നുണ്ട്. തിരുസനിൽ മറയ്ക്കുവാൻ ഒന്നും പറ്റില്ല. സകലതും നഗ്നവും മലർന്നതുമായി ദൈവസ്ഥൽ ഇരിക്കുന്നു. പട്ടാ പകല് പോലെ ഒരു ദിവസം രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് ഈ പുസ്തകം ഉയർത്തിക്കൊണ്ട് ഞാൻ പ്രസ്താവിക്കട്ടെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ലോകത്തിലായിരുന്ന കാലത്ത് ആമേൻ ശപിച്ചതൊരു കൂട്ടരെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, യേശുവിനെ ഇടിച്ചവരുണ്ട്, അടിച്ചവരുണ്ട്, തുപ്പിയവരുണ്ട്, രോമം വലിച്ചു പറിച്ചവരുണ്ട്, കുറേടാവ് കൊണ്ട് നിങ്ങളത്തിൽ കീറിയവരുണ്ട്. മുടിഞ്ഞു പോകട്ടെ എന്ന് യേശു പറഞ്ഞിട്ടില്ല. ഫാദർ ഫോർഗീവ് ദം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ യേശു പറഞ്ഞുള്ളൂ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ ഉള്ളൂ? നഗരത്തെ കണ്ട് കരഞ്ഞതല്ലേ ഉള്ളൂ? പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞതേ ഉള്ളൂ? പക്ഷേ യേശു ശപിച്ചത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുമെന്ന് ആകം വെടിപ്പാക്കൂ. വെള്ളം തേച്ച് ശവക്കല്ലറകളെ അകത്ത് ചീഞ്ഞ് നാറുന്നു, പുറമേ പെയിന്റ് അടിച്ചിരിക്കുന്നു. അല്ല, ഉള്ളിന്റെ ഉള്ളറകളിൽ എത്തി നോക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ള ഒരുവൻ ഇതാ നമ്മുടെ നടുവിൽ കൂടെ ഇന്ന് രാത്രി ഊലാവുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് പൊന്നില വിളക്കുന്ന നടുവിൽ കൂടെ നടക്കുന്നവൻ, കോടി കോടി മൈലുകൾക്ക് അപ്പുറത്ത് കസേരയിൽ ഒളിഞ്ഞു നോക്കുന്ന യേശുവിനെ മറക്കൂ. നമ്മുടെ നടുവിൽ കൂടെ നടക്കുന്ന യേശുവിനെ ആയിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. ആ കർത്താവിന്റെ മുൻപിൽ നിർമ്മല ഹൃദയമായിരുന്നു ധരിക്കുന്നത്. ആത്മാർത്ഥതയിൽ ഒന്നാമത് സിൻസിയറിറ്റി ഇൻ കൺഫെഷൻ, ഏറ്റുപറച്ചില്ല ആത്മാർത്ഥതയാണ്. എത്ര പേര് പാപത്തെ ഏറ്റുപറഞ്ഞു, പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ ദാവീദിന്റെ ഏറ്റുപറച്ചിൽ സ്വർഗം പ്രസാദിച്ചത് അധരച്ചറുവണമല്ല, ആന്തരിക വിശുദ്ധിയാണ് ഞാൻ ആഗ്രഹിച്ചു. 51 സങ്കീർത്തനം മുഴുവനും അതിന്റെ ആ തെളിവാണ്. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം നോക്കണമേ. പാപം സാർവത്രികമാണ്, പക്ഷേ പാപത്തോടുള്ള മനോഭാവം വിഭിന്നമാണെന്നറിയണം. ചില ആളുകൾക്കും വിശ്വാസികൾക്ക് പോലും പാപം ചെന്നൊരു കളി, രസം, തമാശ, നേരം പോക്കാം. മറ്റു ചില ആളുകൾക്ക് ഗുരുതരമാണെന്നറിയാം, പക്ഷെ തുടങ്ങിപ്പോയി ഇപ്പൊ നിർത്താൻ വയ്യ. ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കിടക്കും, വിളിച്ചു പറയുന്നു. അമ്മ പറയുന്നു, മോനെ വിട്ടേച്ചു പോരടാ. മോൻ പറയുന്നു, മമ്മി ഞാൻ വിട്ടു, എന്നെ വിടുന്നില്ല, ഞാൻ വിട്ടെങ്കിലും എന്നെ വിടുന്നില്ല. ഹിന്ദിയിൽ തന്തയമേ ഫസ്കയായെന്നും ഇംഗ്ലീഷിൽ എൻടാങ്കിൾഡ് എന്നും പറയും. കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ഇന്ന് സാക്ഷാൽ സ്വതന്ത്രനാകും. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ ചങ്ങലയിൽ കുടുങ്ങിപ്പോയി വിടാൻ നിവൃത്തിയില്ല. വേറെ ചില ആളുകൾ നിരീശ്വരവാദികളാണ്. ദൈവമില്ല, സ്വർഗമില്ല, ഭൂതമില്ല, പിശാചില്ല, നരകമില്ല, മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ലൈഫ് ഈസ് ഫോർ എൻജോയ്മെന്റ്. ഇങ്ങനെ പരിണത ഫലത്തെ കുറിച്ച് ചിന്തയില്ലാതെ നശിക്കുന്ന ഒരു കൂട്ടർ പലതരത്തിൽ പാപത്തെ വീക്ഷിക്കുന്ന ഉദാഹരണമായി സുഗന്ധമുള്ള ഒരു റോസപ്പുഷ്പം, സ്വീറ്റ് സ്മെല്ലിംഗ് റോസ് ഫ്ലവർ, ഗുലാബ് പൂ അറിയാമോ? ഒരു പിഞ്ചോമനെ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കും, ആ കുഞ്ഞത് മണപ്പിക്കില്ല. പിന്നെ ചെയ്യും, ആ കുഞ്ഞതിനെ പിച്ചി ചിന്തി ഞെവിടി പൊടിച്ച് കുറച്ച് മൂക്കിനകത്തോട്ട് കയറ്റി വെക്കും, കുറച്ച് വായിക്കാത്ത, കുറച്ച് ചെവിയിൽ, കുറച്ച് തലയിൽ, ശിഷ്ടം വരുന്നതിന് പുറത്തൂടെ നിരങ്ങും. അത് കളിപ്പാട്ടമാണ്. അതേ പുഷ്പം ഒരു പശുവിന്റെ കയ്യിൽ കൊടുക്കൂ, അത് തിന്നയിച്ചു പോകും. അതേ പുഷ്പം ഒരു കവിയുടെ കയ്യിൽ കൊടുക്കൂ, അത് ഒരു പാട്ടുപാടും, വീണപൂവേ വീണപൂവേ വിടർന്നതെന്തിനു നീ എന്നും. ഭക്തകവിയാണെങ്കിൽ പുല്ലിനു തുല്യം ജീവിതം വയലിൽ പൂവെന്ന പോലീതു പോകുന്നു തുലാവിൽ. മാനവ ജീവിതത്തിന്റെ നിസാരത്വം പുഷ്പത്തോട് തുലനം ചെയ്തൊരു കവിതയാണ് ഉണ്ടാക്കുന്നത്. അതേ പുഷ്പം ഒരു സയന്റിസ്റ്റിനെ ഏൽപ്പിക്കൂ, അവൻ അതിന്റെ ഇതലുകൾ പരിശോധിക്കും. എന്താ ഈ പുഷ്പം വീണത്? വീണപ്പോ എന്താ ഇത് താഴോട്ട് വീണത്? എന്താ അത് മേലോട്ട് പൊങ്ങാഞ്ഞത്? ഇനിയും ഇതേ പുഷ്പം ഏച്ചു വെച്ച് കുത്തിക്കെട്ടിയാലും സുഗന്ധം വാടുന്നത് പോകുന്നതെന്തേ? ഇതലുകൾ വാടുന്നതെന്തേ? അവന്റെ ഫീൽഡ് റിസർച്ച്, അവൻ ഗവേഷണം ചെയ്യുകയാണ്. അതേ പുഷ്പം ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളുടെ കൈ കൊടുക്കൂ, ഒന്ന് മണപ്പിച്ചു, രണ്ട് മണപ്പിച്ചു, മാക്സിമം മൂന്ന് മണപ്പിച്ചു, ഇറങ്ങിയച്ച് അവന്റെ പാട്ടിൽ പോകും. അതേ പുഷ്പം ഈ സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കൂ, മണപ്പിച്ചു 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 മണപ്പിച്ച് 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 അവൾ കളയുകയില്ല. ചില സ്ത്രീകൾ തലമുടിയിൽ ചൂടും, ബാക്കി മണം പുറകെ വരുന്നവർക്ക് അറിയാമോ? ചുരുക്കി പറഞ്ഞു പുഷ്പം ഒന്നാണെങ്കിലും വീക്ഷണം പലതാണ്. ശിശുവിനെ കളിപ്പാട്ടമാണ്, പശുവിന് തീറ്റ സാധനമാണ്, കവിക്ക് ഗാനവസ്തുവാണ്, ശാസ്ത്രജ്ഞന് ഗവേഷണ വസ്തുവാണ്, പുരുഷന് മണപ്പിച്ച് കളയാനുള്ളതാണ്, സ്ത്രീക്ക് മണപ്പിച്ച് സൂക്ഷിക്കാനുള്ളതാണ്. ഇതുപോലെ പാപത്തിന്റെ ദുർഗന്ധം അവരവരുടെ ഹിതപ്രകാരമാണ് പാപത്തിന്റെ നാറ്റത്തെ കാണുന്നത്. ചീഞ്ഞളിഞ്ഞ പാപത്തെ നാറ്റമായി കരുതി പരിത്യജിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു പന്നിക്കുട്ടിയും ആട്ടിൻകുട്ടിയും ഒരുപോലെ ചള്ളയിൽ വീണാൽ ആട്ടിൻകുട്ടിയാണ് നിലവിളിക്കുന്നത്, മാ രക്ഷിക്കണമേ 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 എന്ന് നിലവിളിക്കുന്ന ആട്ടിൻകുട്ടിയാണ്. കരയിൽ കൂടെ പോകുന്ന ഒരുത്തൻ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് കരളലിഞ്ഞ് കരങ്ങൾ നീട്ടി കരയിൽ കയറ്റി വിട്ടാലും ആട്ടിൻകുട്ടിക്ക് സ്വസ്ഥതയില്ലെന്നറിയാമോ? ഭിത്തിയിലോ വൃക്ഷത്തിലോ മതിലിലോ ഉരുമി 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 അത് നന്നാകാൻ ശ്രമിക്കും. എന്നാൽ അതിന്റെ കണ്ടംപററി എന്ന് പറഞ്ഞാൽ സമകാലികനായി കിടക്കുന്ന പന്നിക്കുട്ടിയോ അതിനകത്ത് കിടക്കുന്ന വീണപ്പോ തന്നെ എന്താനന്ദം, എനിക്ക് എന്താനന്ദോ, ആയി ജീവനെ ഖുഷി, ഐ അബ്ദി ഗന്ദഗി, ഐ ഹാവ് എ ജോയ് 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 ഡൗൺ ഇൻ ദിസ് മഡ് എന്നറിയാമോ? അതാണ് കാരണം, അതിന്റെ സ്വഭാവം അതിനോട് ലയിച്ചു ചേരുന്നതാണ്. ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് കരളലിഞ്ഞ് കരയിൽ കൂടെ നടത്തി ഒരുത്തൻ കരയിൽ കയറ്റി വിട്ട അതേ കരങ്ങൾ നീട്ടി പന്നിക്കുട്ടിയും കൂടെ കരയിൽ കയറ്റി ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് സ്പോട്സ് പൗഡർ കുട്ടി കുറ നിരിയ ക്രീമിൽ ലാക്ടോക്ക ലാമിനും പുരട്ടി ഒന്ന് വിട്ടേ പന്നിക്കുട്ടിയെ. 10 മിനിറ്റിന് ശേഷം എവിടെ വരുമെന്ന് സെക്കൻഡ് പീറ്റർ സെക്കൻഡ് ചാപ്റ്റർ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്, ഓർമ്മയുണ്ടോ? കുളിച്ചിട്ട് പിന്നെയും ചള്ളയിൽ ഉരുളുവാൻ പോകുന്ന പന്നി. ഈ പന്നിക്കുട്ടി ആട്ടിൻകുട്ടി ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്, ഒരേ കളറ്, ഒരേ പ്രായം, പക്ഷേ രണ്ട് രണ്ട് കുടുംബത്തിൽപ്പെട്ടതാണ്. അരുമനാഥന്റെ ചങ്കിലെ ചോര വാർന്നൊഴുകി വിശുദ്ധയെ രൂപപ്പെടുത്തിയ പുതിയ നിയമ സഭയായി. യേശു വിളിച്ചത് ചെറിയ പന്നിക്കൂട്ടമേ എന്നല്ല, ചെറിയ ആട്ടിൻകൂട്ടമേ എന്നാണ്. പന്നിക്കൂട്ടത്തിലല്ല, ആട്ടിൻകൂട്ടത്തിലാണ് ഞാനൊന്ന് നിശ്ചയമുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കി കൈപൊക്കി. ഒരെണ്ണത്തെ നാളെ ചള്ളക്കുഴി കണ്ടേക്കരുത്. കൈപൊക്കി ഗ്ലോറി പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുമരുത്. ആ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ അടുത്ത ഒരു വാണിംഗ് ഉണ്ട്, നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ രക്ഷ കാണുകയുള്ളൂ. നാം ആരാധിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും. കരങ്ങളിൽ ഉയർത്തി സ്തുതിക്കുന്ന നീണ്ട കാലി ചള്ളയിൽ വീടാതെ സൂക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ദാവീദ് പന്നിക്കുട്ടിയല്ല, ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. നെടുമ്പാട് വീണ് നിലവിളിച്ച് നിലവിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിച്ച സിൻസിയറിറ്റിയും കൺഫെഷൻ ഏറ്റുമറച്ചിലെ ആത്മാർത്ഥത മാത്രമല്ല, സിൻസിയറിറ്റി ഇവാഞ്ചലിസം. 51 പത്ത് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നിർമ്മല ഹൃദയം എന്നിൽ തരണം, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്, കർത്താവേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാവാൽ എന്നെ താങ്ങണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ഇപ്പോഴോ ബൈബിള് പൂട്ടി വെച്ചേച്ച് വീട്ടിൽ കുത്തിയിരിക്കും. ഞാൻ നന്നാകാതെ നാട് നന്നാക്കാൻ ഇറങ്ങത്തില്ല. ഇതാണ് സ്വർഗം മാനിച്ചത്, ഇതാണ് കപടഭക്തിയില്ലാത്ത ജീവിതം. ഞാൻ നന്നായിട്ട് മാത്രമേ നിന്റെ വചനം പ്രസംഗിക്കുകയുള്ളൂ, അതുവരെ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കാതെ ജനത്തോട് സംസാരിക്കില്ല. ക്രൈസ്തലോട് ജനങ്ങളെ അങ്ങോട്ട് തള്ളിവിടുകയല്ല, ജനങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ പോകണം. മയിൽക്കുറ്റി പ്രസംഗനല്ല, എന്നാ മയിൽക്കുറ്റി പ്രസംഗം? തിരുവനന്തപുരം 400 കിലോമീറ്റർ, ആലപ്പുഴ 300 കിലോമീറ്റർ, തിരുവല്ല 200 കിലോമീറ്റർ എന്ന് പറയുന്ന മയിൽക്കുറ്റി ഒരിക്കലും തിരുവനന്തപുരം കണ്ടിട്ടില്ല, കാണത്തുമില്ല, ആലപ്പുഴയും കണ്ടിട്ടില്ല. മയിൽക്കുറ്റി എന്നിന്റെ പേരെന്താ? മയിൽക്കുറ്റി എന്താ ജോലി? വഴി കാണിക്കുക. അതെ നീ കള്ളം പറയുമോ? ഇല്ല, പച്ച കള്ളം ഒന്നും ഞാൻ പറയാറില്ല, പരമാർത്ഥയെ പറയും. നീ പോകുമോ? ഇല്ല, ഞാൻ പോകത്തില്ല. ഇങ്ങനെ വല്ലവരെയും പറഞ്ഞു വിടുന്ന അതല്ല പ്രസംഗം. യു ഗോ എന്നല്ല, ലെറ്റ് അസ് ഗോ, ഒരുമിച്ച് പോകുന്നതാണ് പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിന്റെ അടുത്ത് പ്രസംഗിക്കൂ. അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളായ മാലാഖമാർ, ഇന്നിയൂമറബിൾ കമ്പനി ഓഫ് ഏഞ്ചൽസ്, റെഡി ടു ഒബേ ഓർഡേഴ്സ്. അറിയാമോ അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരോട് പറഞ്ഞെങ്കിൽ സമസ്ത ലോക സുവിശേഷീകരണം 10 മിനിറ്റ് കൊണ്ട് സാധിക്കും. 6 ചിലവുള്ള സാറാബുകൾ, ബലവും ശക്തിയുള്ള ദൂതന്മാർ, കോടി കോടി ജനങ്ങളോട് സുവിശേഷം പറയാൻ കഴിവുണ്ട്, അറിവുണ്ട്, ചാതുര്യമുണ്ട്. പക്ഷെ അപ്പച്ചൻ വിചാരിച്ചു അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അനുഭവിച്ച ഒരു പ്രസംഗിക്കട്ടെ. അനുഭവിച്ച ദൂതർക്ക് വേണ്ടിയല്ല, അരുവനാഥൻ രക്തം ചിന്തിയത് ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിനക്ക് വേണ്ടിയാണ്. പാപമോചനം പ്രാപിച്ച ദൈവ പൈതൽ വേണം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം വായിച്ച 1 ശമൂവേൽ 24:14, സിൻസിയറിറ്റി ഇൻ ഹ്യൂമിലിറ്റി, നമ്രത, വിനയത്തിന്റെ ആത്മാർത്ഥ, അവിടെയാണ് ദൈവകൃപ പകരുന്നത്. ഒരു ചെല്ലിനെ ഒരു അറിയാമോ, മൃഗങ്ങളുടെ പേരൊക്കെ മനുഷ്യനെ വിളിക്കാറുണ്ട് ദേഷ്യം വരുമ്പം, വളരെ ദേഷ്യപ്പെടുന്ന മാത്തമാറ്റിസ്റ്റ് സിംഹമാണെന്ന് പറയും. ഇടിയറ്റ് വിദ്യാർത്ഥി കരുതി എന്ന് വിളിക്കും. ഏത് സഭയിൽ ചെന്നാലും വഴക്കുണ്ടാക്കുന്നവനെ കട്ടുറുമ്പ എന്ന് വിളിക്കും. ഇല്ലേ, ഇച്ചിരി വണ്ണം കൂടിപ്പോയ കുട്ടിയാൻ എന്ന് വിളിക്കും. ഇതൊക്കെ തന്ത്രശാലിയെ കുറുക്കാന്ന് വിളിക്കും. ഇങ്ങനെ യേശുവിന് ദേഷ്യം വന്നപ്പോ കുറുക്കനോട് പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ മൃഗതുല്യമായ സ്വഭാവം വരുമ്പോൾ മൃഗത്തിന്റെ പേര് വിളിക്കുന്ന 49 സങ്കീർത്തനത്തിൽ വാക്യം ഇതിനോട് ഒക്കുന്നു. അറിയാമോ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അപ്പൊ മൃഗതുല്യമായ സ്വഭാവമുള്ളവരെ ആ മൃഗത്തിന്റെ പേരിൽ വിളിക്കുന്നത് മാനുഷിക ഭാഷയിൽ സഹജമാണ്. പക്ഷെ സമയവും സന്ദർഭവും കണ്ടേ വിളിക്കാവൂ, അല്ലെങ്കിൽ പോയ ഷേപ്പിൽ നിന്ന് തിരിച്ചു വരത്തില്ല. അത് മനസ്സിലാക്കണം. അതൊക്കെ നന്നായി മനസ്സിലാക്കണം. എന്നാൽ ഏത് സിംഹമെന്നോ കരടിയെന്നോ പുലിയെന്നോ ഘോര മൃഗമെന്നോ ഒക്കെ വിളിച്ചെന്ന് വരണം. നിലവിലെ ബൈബിൾ ഭാഷയിലെ ഏറ്റവും താണ ായിട്ടുള്ള ജന്തുവിന്റെ പേരെന്താണെന്നറിയാമോ? നായേ, ഡോഗ് എന്നാണ്. രണ്ട് തെളിവുകൾ ഞാൻ പറയാം. രണ്ട് രാജാക്കന്മാർ 8:13 വായിക്കാമോ? 2 Kings 8:13 ഒരു തെളിവ് നോക്കി.
ഈ മഹാകാര്യം ചെയ്യുവാൻ നായായിരിക്കുന്ന അടിയൻ എന്തു മാത്രമുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് ഏലീശ,
അത്രയും മതി, ഈ നായായിരിക്കുന്ന ഞാൻ എന്തുള്ളു. നോക്കണമേ, ഇത് എല്ലാവർക്കും ഒന്നും മനസ്സിലാവത്തില്ല, കാരണം നമ്മുടെ ആളുകൾ കൂടുതൽ സങ്കീർത്തനമല്ലേ വായിക്കുന്നത്. വായിച്ച് 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 സങ്കീർത്തനം മേലോട്ട് പോകുന്നു. അനേരുടെ ബൈബിൾ നോക്കുക, മേലോട്ട് പോകുന്നു, മറ്റു പലതും വായിക്കാറ്. എന്നാൽ ഇവിടെ ഏലീശാ പ്രവാചകൻ ജ്വലിച്ചു നിൽക്കുന്ന കാലം, ബെൻഹദദി രാജാവ് സോക്കേടായി കിടക്കുന്ന സമയം അയാൾക്ക് ഒരു ശിഷ്യനുണ്ട്. അയാളുടെ പേരാണ് ഹസായേൽ. എടാ, നീ എലീശയുടെ അടുക്കൽ ചെന്നൊന്ന് ചോദിയില്ല എനിക്ക് സുഖം വരുമോ ഇല്ലയോ എന്ന്. പോയി, ദാസൻ പോയി, എലീശവനെ കണ്ടു. എന്താ വന്നത്? എന്റെ യജമാനായ ബെൻഹദദി രാജാവിന് തീരെ സുഖമില്ല, അദ്ദേഹത്തിന് സുഖം വരുമോ എന്നറിയാൻ ഞാൻ വന്നതാ. ഉടനെ ആത്മാവിൽ പറഞ്ഞു, എന്റെ രാജാവ് യജമാനന് സുഖം വരും, പക്ഷേ അവൻ ചത്തുപോകും എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ, പേഷ്യന്റ് ഡൈഡ് എന്ന് കേട്ടോ. ഓപ്പറേഷൻ വളരെ വിജയമായിരുന്നു, രോഗി ചത്തുപോയി. അതുപോലെ നിന്റെ യജമാനന് സുഖം വരും, എന്നാൽ അവൻ ചത്തുപോകും എന്ന് കേട്ടുകൊണ്ട് അയാൾ പോകാൻ തുടങ്ങും. നിക്കടാ അവിടെ. ഓ, കണ്ണ് പറിക്കാതെ പതിപ്പിച്ചുകൊണ്ട് നോക്കി പ്രവാചകൻ കരയുന്നു. അയ്യോ, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ കുറിച്ച് ചില ദൂത് ദൈവമാ എനിക്ക് തരുന്നു. നീ ഇസ്രയേലിൽ ചില വഷളത്വം ചെയ്യാൻ പോകുകയാണ്. അവിടുത്തെ യൗവനക്കാരെ നീ കൊല്ലാൻ പോകുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ വെട്ടിവീഴ്ത്താൻ പോകുന്നു, ഗർഭിണികളെ നീ പിളർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ, അയ്യോ, ഈ മഹാകാര്യം ചെയ്യാൻ നായായിരിക്കുന്ന ഞാൻ എന്തുള്ളൂ? നീ ഡോഗ് അത്രയും താണ്, ഒരു നായ. പിന്നെ മറ്റൊന്ന് വായിക്കാൻ നമുക്ക് എല്ലാം അറിയാവുന്ന ഉദാഹരണമുണ്ട്. 1 Samuel 17 വായിക്കണ്ട. മല്ലനായി ഗോലിയാത്തിനടുക്കൽ കയ്യിൽ കവണയും കല്ലുമായിട്ട് ദാവീദ് കൊച്ചൻ ചെന്നപ്പോൾ ഗോലിയാത്ത് അവനാണെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അയ്യാടാ, കയ്യിൽ കവണയും കല്ലുമായി എന്റെ നേരെ വരാൻ ഞാനൊരു നായോ? അപ്പൊ രണ്ട് തെളിവുണ്ടല്ലോ, ഇനി എത്ര തെളിവ്? അരിവെന്തോ നോക്കണമെങ്കിൽ എല്ലാ അരി ഞെക്കി നോക്കൂ, രണ്ടു മൂന്നരി നോക്കുമ്പോ പരിമാറിയാം. ഇങ്ങനെയെങ്കിലും ഒത്തിരി ജന്തുക്കൾ ബൈബിളിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ഡൗൺ സോഡൻ താണതായി കാണുന്നത് നായെന്നാണ്. അതിന് രണ്ട് തെളിവുകൾ ഞാൻ പ്രസ്താവിക്കും. ഇവിടെ പറയുന്ന ദാവീദ് സ്വയം താഴ്ന്ന നായായിട്ടല്ല, ചത്ത നായേ, ഡെഡ് ഡോഗ്, ഡെഡ് ഡോഗ്. ഇത് സൂയിസൈഡ് ചെയ്ത നായല്ല, ആത്മഹത്യ ചെയ്തതല്ല, മർഡേർഡ് ഡോഗ് അല്ല, കൊല്ലപ്പെട്ട നായല്ല, നാച്ചുറൽ ഡെത്ത് ആണ്. എല്ലാവരും നായ ഒന്ന് കണ്ട്, നമുക്ക് എല്ലാവരും പാവനെ കണ്ട്, മൂന്നവസ്ഥകൾ അത് തരണം ചെയ്തു. ബാല്യകാലം, യൗവനകാലം, വാർദ്ധക്യകാലം. ബാല്യകാലത്ത് നായയെ കൊണ്ടുവന്ന് എല്ലാം പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ പഠിപ്പിക്കുക, എങ്ങനെയാണ് വീട് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ബാല്യകാലം. യൗവനകാലമാണ് ആരോഗ്യത്തോട് ഓൺ ഡ്യൂട്ടി നിൽക്കുക. അതിനെക്കുറിച്ച് നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കവി പാടിയത് ഓർമ്മയുണ്ടോ? കാറ്റും കൊണ്ടവനെപ്പോഴും അങ്ങനെ കൂറ്റൻ പോലിറയത്തു കിടക്കും, വെള്ളുവാവ എന്ന് വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരും, കള്ളന് തുള്ളി കഞ്ഞി കൊടുപ്പാൻ ഉള്ളൊരു പായം കാണുവാനില്ല. സിയോൻ കിതാബിലില്ലത്, അതല്ല, അത് നോക്കുമായിരിക്കും അല്ലേ? സോറി കേട്ടോ, നോക്കില്ല, ഞാൻ കൊച്ചുനാളി പഠിച്ചൊരു പാട്ട് നോക്ക്. കള്ളന് തുള്ളി കഞ്ഞി കൊടുപ്പാൻ ഉള്ളൊരു പായം കാണുവാനില്ല, കാറ്റും കൊണ്ടവനെപ്പോഴും അങ്ങനെ കൂറ്റൻ പോലിറയത്തു കിടക്കും. അതാണ് യൗവനകാലം. അത് കഴിഞ്ഞ് പെൻഷൻ പറ്റിയ ഏറ്റവും വാർദ്ധക്യ ദിശയിലെത്തി മരണത്തോടടുത്ത് കിടക്കുന്ന കാലം കവിപ്പാടി. പണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. അറിയാമോ, അത് ഓർമ്മയുടെ നാളുകളായി കിടക്കുക. ഇപ്പൊ ബാല്യകാലം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, വാർദ്ധക്യം കഴിഞ്ഞു, ചത്തുപോയി. നമ്മുടെ ഇന്ത്യയിൽ ഒരു നാ ചത്താൽ പിന്നെന്തുവാ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആമേ. അമേരിക്കയെ ചത്താൽ നായയുടെ ഭാഗ്യമാണ്. അമേരിക്കയിൽ ഡോഗിന് വലിയ വിലയാ. അയ്യോ, അതിന് നമ്മളെപ്പോലെ മനുഷ്യനേക്കാൾ വരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പല്ല് തേപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, പിന്നെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കിവിടെ പറയാൻ പോലും വയ്യ. അതുപോലൊക്കെയാ ആ നായ. അതിന് ചത്താൽ പ്രത്യേക സെമിത്തേരിയുണ്ട്, പ്രത്യേക കബർസ്ഥാനുണ്ട്, ആണ്ടുതോറും അതിൻ്റെ മരണവാർഷികത്തുകൊണ്ട് പൂ വെക്കുന്ന ജന്തുക്കളും അവിടെയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ബൈബിൾ എഴുതിയത് പാശ്ചാത്യ സംസ്കാര പശ്ചാത്തലത്തിലല്ല, പൗരസ്ത്യ സംസ്കാര പശ്ചാത്തലത്തിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു നാശത്ത് കഴിഞ്ഞാൽ അതിനെ ചോപ്പിട്ട് വേണ്ട, മോർച്ചറി വെക്കണ്ട, മുക്കിപ്പഞ്ഞി കയറ്റണ്ട, സമയമാരാധത്തിൽ പാടണ്ട, ഗ്രൂപ്പിനെ വിളിക്കണ്ട, എരിശലേമിന് ഇമ്പവീടെ പാടണ്ട, അതിന്റെ മക്കൾക്ക് ഓർഫനേജ് ഉണ്ടാക്കണ്ട, അതിന്റെ ഭാര്യയ്ക്ക് വീഡിയോ ഫണ്ട് ഉണ്ടാക്കണ്ട, പിന്നെ 10 മിനിറ്റല്ല 5 മിനിറ്റല്ല അതിനെ മറവ് ചെയ്യും. ഡെഡ് ഡോഗ് ഇൻ ദ ഈസ്റ്റേൺ കൾച്ചർ, ഏറ്റവും താണ ജന്തുവായ നായ, അത് ചത്തു കഴിയുമ്പോൾ ഒരു വാല്യൂമില്ലാത്ത നായ, അതിനോട് തുല്യമായി താഴ്ത്താൻ ഒരു ദാവീദിന് മനസ്സായെങ്കിൽ. ഇന്ന് രാത്രി അങ്ങനെ താഴ്ത്താൻ മനസ്സുള്ളവർ എത്ര പേരുണ്ട്? വെറുതെ പറഞ്ഞ പൊരിവിടെ ഇരിക്കുന്ന ആരുടെയും പേര് എനിക്കറിഞ്ഞു. ഊടാ, എല്ലാവരുടെ പേര് പറയല്ല, നിന്റെ പേര് നീ തന്നെ ഒന്ന് കാണാ. ഓരോരുത്തരുടെ പേരിന്റെ അറ്റത്ത് നായ എന്നും കൂടെ ചേർത്ത് ഒരാൾ വിളിക്കുമെന്ന് ചോദിച്ചാ, അതേ കൊച്ചമ്മ സറമ്മ അല്ലേ മത്തായി മറക്കോച്ച ലൂക്കോച്ച നായ, ഇങ്ങനെ വിളിച്ചാൽ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത് കണ്ടേ ഇല്ല. ആ എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞിട്ട് ആ പേരിന്റെ അറ്റത്ത് നായ എന്ന് വിളിച്ചാൽ നമ്മൾ എങ്ങനെ ജ്വലിക്കും? അത് മനസ്സിലാക്കി. ഇനി പോട്ടെ, അതൊന്ന് മായിച്ചിട്ട് നിന്റെ പൊസിഷൻ, പൊസിഷൻ സെക്രട്ടറി ട്രഷറർ, അതുപോലെ പ്രസിഡന്റ് നായേ, സെക്രട്ടറി നായേ, ട്രഷറർ നായേ, കമ്മിറ്റി നായേ, മുപ്പൻ നായേ, മുപ്പത്തി നായേ, ഇങ്ങനെ വിളിച്ചാൽ എന്തോവായിരിക്കും നിന്റെ പ്രതീതി? എന്നോട് ഇപ്പൊ ഒന്നും പറയണ്ട, മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഒരാൾ വിളിച്ചാൽ ഇനി അതൊന്നും മായിച്ച് കളഞ്ഞ്, ഇനി എന്നെ ഒരാൾ പരിചയപ്പെടുത്തുക. ധാരാളം നായ്ക്കളായവരും ചെറുവക്കലും ചുറ്റി നടക്കും. ഡൽഹിയിൽ നിന്ന് വന്നൊരു നായ ഇപ്പൊ കുറയ്ക്കും എന്ന് പറഞ്ഞ അയാൾ ഇരിക്കുവാണ്. അപ്പൊ എല്ലാവരും കേജു ഇടുമ്പോ എന്റെ ദൈവമേ, ഈ മനുഷ്യനെ കുറിച്ച് എന്നാ പറയുന്നേ, ധാരാളം നായ്ക്കളായവരും ചെറുവക്കലും കൂടെ തേരാപ്പാരാ നടക്കുന്നു. അതേ സി കെ പച്ചന്റെ ഭാഷയെ പറഞ്ഞ കൊട്ടാരക്കര പട്ടണത്തോടെ പോകുന്ന നായ്ക്കുണ്ടോ, ചൈനവിളിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, കണ്ടാത്തോന്നു, 77 ഡ്യൂട്ടിയാണ്, അതിൽ ഒരു ഡ്യൂട്ടി ഇല്ല എന്ന് അപ്പച്ചൻ ഹരിതമായി പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങനെ ധാരാളം നായ്ക്കൾ പട്ടണങ്ങളിലുണ്ട്. പക്ഷെ ഡൽഹിയിൽ നിന്ന് വന്നൊരു നായയാണ് ഇപ്പോൾ കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും മുഖം? ഉടനെ ഞാൻ എഴുന്നേറ്റു, ബ്രദർ, അതെന്റെ ലാസ്റ്റ് നെയ്മ്, അങ്ങനെ വിളിക്കരുത്, ജോയ് കുഞ്ഞപ്പി എന്നാണ് എൻ്റെ പാസ്പോർട്ടിലെ പേര്. കുഞ്ഞപ്പി എന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല, ജോയ് കുഞ്ഞപ്പി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നായ എൻ്റെ ലാസ്റ്റ് നെയ്മാണ്. ഫസ്റ്റ് നെയ്മ് ചത്ത എന്നാണ്, ചത്ത നായ, ഡെഡ് ഡോ എന്ന് വിളിച്ചുള്ളൂ. ഇത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവിടെ ആ മഴ പെയ്യാൻ പോകും. ദൈവത്തിന് മനസ്സിലാക്കി ഒരു മാത്രം ദൈവത്തെ സ്തുതിച്ചാണ്. നിന്റെ പേരിനോട് ചേർത്ത് നായെന്ന് വിളിക്കുമ്പോൾ ഇല്ല, ഞാൻ വെറും നായല്ല, ഐ എം എ ഡെഡ് ഡോഗ്. അതുപോലെ താഴാൻ മനസ്സുണ്ടെങ്കിൽ ദൈവികം മാറി ഈ രാത്രിയിൽ, ഈ രാത്രിയിൽ, ഈ പന്തലിൽ, ഈ ദിവസങ്ങളിൽ പകരും. നിന്റെ സ്വയം താഴ്ത്തിക്കൊള്ളൂ, ഡെഡ് ഡോഗ്, ചത്ത നായ പോലെ താഴ്ത്താൻ മനസ്സുണ്ടോ? നമ്മുടെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകും, കൃപ നൽകും. ദൈവിക കലവറയിൽ നിന്ന് കോരി കുടിക്കണമെങ്കിൽ ശൂന്യത മോഷ്ടിയുമായി വരൂ. പാരമ്പര്യ പൊങ്ങച്ചം മാറ്റി, എഡ്യൂക്കേഷന്റെ പൊങ്ങച്ചം, സൗന്ദര്യത്തിന്റെ പൊങ്ങച്ചം, പാരമ്പര്യത്തിന്റെ പൊങ്ങച്ചം മാറ്റി ചത്തനായി സ്വയം സമ്മതിക്കാൻ മനസ്സുള്ളവരുടെ മേൽ മാറി അയക്കും. ഈ തീം അനുസരിച്ച് തന്നെ മഴ പെയ്യാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ധനത്യുന്നതിനോട് സമനാകും, മേഘോരങ്ങൾക്ക് നീവേ കയറും, നക്ഷത്രങ്ങളിടയിൽ കൊണ്ട് സിംഹാസനം വയ്ക്കുമെന്ന് പറഞ്ഞ് അന്തരംഗത്തിൽ അഹങ്കാരം ഉണ്ടായ ലൂസിഫറിനെ അധമപാതാളം വരെ താഴ്ത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞ് പണി തുടങ്ങിയ നിമ്രോദിന്റെ അഡ്രസ് മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് ചോദിച്ച് വീമ്പടിച്ച നെബുക്കനേസന്റെ വായിൽ ഈ വാക്കിരിക്കുമ്പോൾ പച്ച പുല്ല് തിന്നുന്ന കാളയാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. നീ സൂക്ഷിച്ചു വേണം ദൈവസ്ഥലം നിൽക്കുവാൻ. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഹേരോദ രാജാവിനെ അടിച്ച് താഴെയിട്ട് കൃമിക്കിരയാക്കിക്കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹോവയാരെന്ന് ചോദിച്ച് വീമ്പടിച്ച ഫറവോനെ ഉപ്പുവെള്ളം കുടിപ്പിച്ച് കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും, കൃപ നൽകും, കൃപ നൽകും. കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്നത് ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലല്ലേ പ്രവേശനം പ്രമോഷനും കിട്ടുന്നത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഹമീൻ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഇത് കൊണ്ടുവരൂ. യോഗ്യതയുടെ അടിസ്ഥാനത്തിലേ നമുക്ക് അഡ്മിഷൻ ലോകത്തിൽ കിട്ടൂ. പക്ഷേ മക്കളെ, കുഞ്ഞെ, അയോഗ്യത മുഴുവനും കൊണ്ടുവരൂ. അയോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രമോഷൻ കൊടുക്കുന്ന ഒറ്റ കമ്പനിയും ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ അവിടെ വന്നു ചേർന്നിരിക്കുന്നത്, ഇന്ന് അവിടെയാ വന്നു ചേർന്നിരിക്കുന്നത്. നീ വലിയവനാകാൻ, വലിയവളാകാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. തന്ത്രമന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയതാകാൻ ശ്രമിക്കരുത്. കൂട്ടുകാരനെ തരം താഴ്ത്തി ഞാനാണ് യോഗ്യനെന്ന് പറയരുത്. പ്രൈസ് ദ ലോർഡ്. അത് പാനൽ പി ഷാദിന്റെ ലക്ഷണമാണ്. എന്നാ ഞാനല്ല, അവനാണ് യോഗ്യൻ. ഇത് പറയുന്നതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ ലക്ഷണം. നാല് ഉദാഹരണം പറയട്ടെ. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ. എന്നിലും ബലമേറി അവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ സ്ത്രീകൾ ജനിച്ചവരിൽ അവനെക്കോൾ വലിയവനില്ലെന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. രണ്ട്, ശതാധിപൻ. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അത് പറഞ്ഞപ്പോഴല്ലയോ ബാല്യക്കാരൻ സൗഖ്യം വന്നത്. മൂന്ന്, മുടിയൻ പുത്രൻ. അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു പോയി, ഇനി ഞാൻ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അപ്പോഴാണ് കാലെ ചെരുപ്പ് കയ്യെ മോതിരം മുഖത്ത് ചുമ്മനം മേൽത്തരമായി അങ്കി നാല് അതിശ്രേഷ്ഠ അപ്പോസ്തോലന് പൗലോസ് പറയും, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്, അപ്പോസ്തോൽ എന്ന പേരിന് പോലും യോഗ്യനല്ല. അവനാണ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടതെങ്കിൽ ഇന്ന് രാത്രി അയോഗ്യത സമ്മതിച്ചാൽ നിന്റെ മേൽ അനുഗ്രഹം മാറി ഇപ്പോൾ തന്നെ നെയ്യോ നിന്നെ ഉയർത്താൻ പോവുകയാണ്. അബ്രഹാം പറയുന്നു പൊടിയും വെണ്ണീറുമായ ഞാൻ. ദാവീദ് പറയുന്നു ഒരു ചെള്ള ഒരു ചത്ത നായ അതുപോലെ താഴ്ത്തിയതിനാലാണ് ദൈവത്താൽ അവൻ മാനിക്കപ്പെട്ടത്. അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ മൂന്ന് ചത്ത നായ്ക്കളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്റെ വേദപഠനത്തിൽ മൂന്ന് ചത്ത, 3 dead dogs. ഒന്ന് ശമുവേലിൽ 1 ചത്തനായ്, 2 ശമുവേലിൽ 2 ചത്തനായ്. 1 ശമുവേലിലേത് നമ്മളിപ്പോ വായിച്ചു കഴിഞ്ഞു 24:14. 2 ശമുവേലിലേത് 2 ശമുവേൽ 9:8. 2 Samuel 9:8 പ്ലീസ്.
ചത്തനായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പ, അടിയൻ എന്തുള്ളോ എന്ന് പറഞ്ഞു.
ആ ചത്തനായെ പോലെയുള്ള അടിയനെ നീ കടാക്ഷിപ്പടിയൻ എന്തുള്ളൂ. മെഫീബോശെത്തിന്റെ വാക്കുകള്, ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഇങ്ങനെ പ്രസ്താവിച്ചു, യോനാഥാന്റെ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ വന്ന് പറക്കുണ്ട്. പക്ഷെ അവൻ ലോകം കണ്ടവനല്ല, പുറത്തിറങ്ങിയവനല്ല, 2 കാലും മുടന്തനായി എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പരസഹായത്താൽ നീങ്ങുന്ന ഒരുത്തനുണ്ട്, 2 കാലും മുടന്തനാണ്. അവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ എടുത്തുകൊണ്ട് മുമ്പിൽ കൊണ്ടുവച്ച് നിറച്ച് നിൽക്കി, എന്തിനാണ് എന്നെ കൊണ്ടുവന്നേ? അപ്പോൾ ദാവീദ് പറഞ്ഞു, മോനെ ഇന്ന് മുതൽ നീ എന്നോടുകൂടെ ഈ പാലസിൽ വസിക്കാൻ പോവുകയാണ്, ഞാൻ കഴിക്കുന്ന ആഹാരമാണ് നിന്റേത്, ഒരു മേശയിൽ നമ്മൾ ഭക്ഷിക്കാൻ പോവുകയാണ്, ഒരു പാനീയത്തിൽ നമ്മൾ കുടിക്കാൻ പോവുകയാണ്, എന്റെ പാനീയവും മേശ ഭക്ഷണവും എല്ലാം എന്റേത് തന്നെ നിനക്കും. ഇത് കേട്ട് ഞെട്ടിപ്പോയി. അപ്പോഴാ പറഞ്ഞത്, ഒരു ചത്ത നായെ പോലെയുള്ള എന്നെ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ. ദാവീദ് ഒരു ചത്ത നായെ താഴ്ത്തിയെങ്കിൽ ഒരു ചത്ത നായ മറ്റൊരു ചത്ത നായ ഉയർത്തിക്കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മെഫീബോശെത്ത്. ഇനി രണ്ടാമത്തേത് 2 Samuel 16:9.
അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി രാജാവിനോട്, ഈ ചത്തനായി എന്റെ യജമാനനായ രാജാവിനെ ശവിപ്പാൻ എന്ത്?
മതി, ദാവീദ് കടന്നു പോകുമ്പോൾ ശിമയി എന്ന് ഒരുത്തൻ ശവിച്ചു, ശവിക്കുകയാണ്. അപ്പോൾ അബീശായി ശിഷ്യൻ പറയുന്നു, ഈ ചത്തമായ എന്റെ യജമാനനെ ശവിക്കുന്നുവോ, ഇവനെ വെട്ടിക്കളയട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, അരുതേ, ദാവീദിനെ ശവിക്ക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ മൂന്ന് ചത്തനായ്ക്കൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ദാവീദ്, മെഫീബോശെത്ത്, ശിമയി, എല്ലാവരും ഈ പേരെന്ന് പറയണ ഒന്ന്, ദാവീദ് പറഞ്ഞേ, മെഫീബോശെത്ത്, ശിമയി, ഈ മൂന്ന് പേരുടെ താരതമ്യം മനസ്സിലാക്കണം. ഒന്ന്, സ്വയം താഴ്ത്തി താണ ചത്ത നായോളം താഴ്ത്തി ഒരു ചത്ത നായ കൃപാപൂർണൻ, അവൻ കൃപ പകർന്നു കൊടുക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. കൃപ പകരുന്നു ഒരു ചത്ത നായ. 2, മെഫീബോശെത്ത്, കൃപ ഏറ്റുവാങ്ങുന്ന ഒരു ചത്ത നായ. അയ്യോ, കൃപ സ്വീകരിച്ച് ഏറ്റുവാങ്ങിയ ചത്ത നായ. ശിമയി, കൃപാലുവിനെ ദുഷിച്ച് ചത്ത ഒരു ചത്ത നായ. ഒരുത്തൻ കൃപ പകരുന്നു, മറ്റൊരുവൻ കൃപ ഏറ്റെടുക്കുന്നു, വേറൊരുത്തൻ കൃപാലുവിനെ നിന്ദിക്കുന്നു. ഈ മൂന്ന് ചത്ത നായ്ക്കളെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈ രാത്രി ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ പതിക്കാം. ദാവീദ് പുത്രനായ ഒരുവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാ, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ മുഖത്ത് ജനം തുപ്പി. ജീവനുള്ള നായ തുപ്പാറില്ല, ചത്ത നായോട് ചെയ്യുന്നത് പോലെ തുപ്പി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആ ചത്ത നായ അത്രത്തോളം താഴ്ത്തിയതിനാൽ മറ്റൊരു ചത്ത നായ ഉയർത്തിക്കൊണ്ടുവരുന്നു, രക്ഷിക്കപ്പെട്ട കള്ളൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിരിക്കും, ദാവീദ് മെഫീബോശെത്തിനോട് പറഞ്ഞത് പോലെ ഇന്ന് നീ എന്നോടുകൂടെ പാലസിലിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? മറ്റവനോ ദുഷിച്ചു മരിച്ചു, ദുഷിച്ചു മരിച്ചു. ഒന്ന് പാപത്തിൽ മരിക്കുന്നു, മറ്റവൻ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു, മൂന്നാമത്തവൻ പാപ പ്രകൃതിക്ക് മരിക്കുന്നു. കൃപ പകരുന്നു ഒരു ചത്തനായ, കൃപമേൽക്കുന്നു ഏറ്റുവാങ്ങുന്നു ഒരു ചത്തനായ, കൃപാലുവിനെ ദുഷിക്കുന്നു. പതിനായിരങ്ങൾ ഇവനെ മനസ്സിലാക്കാതെ, അവനെ ആദരിക്കാതെ നിന്ദിച്ച് അവസാനിക്കുമ്പോൾ കൃപാലുവിൽ നിന്ന് കൃപ സ്വീകരിച്ച ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മെഫീബോശെത്തിന് പറയാനുള്ളത് എന്താണ്? ഒരു ചത്തനായെ പോലെയുള്ള എന്നെ കടാക്ഷിപ്പാൻ ഞാൻ എന്തു? നിന്റെ യോഗ്യത കൊണ്ടല്ല ഇവിടെ വന്നത്. എന്നാൽ സ്വയം താഴ്ത്തിയ ഒരുത്തൻ താണ നിന്നെ ഉയർത്തിക്കൊണ്ട് പാലസിൽ കൊണ്ടുവരുത്തിയെങ്കിൽ നമുക്ക് ചേർന്ന് ഒരു വരി പാട്ട് പാടാം. കെറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയ കയ്യോ മറിച്ചു പാടിയേ, നാറ്റമല്ലയോ വമിച്ചത് ജീവിതല്ലയോ കിടന്നതോർത്ത് നോക്കിയ നാറ്റമല്ലയോ വമിച്ചത് ജീവിത മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാ മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാ മാറ്റി സ്തുതിക്കുമെന്നും ഞാൻ
നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ. ഒന്നുകൂടെ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവന്റെ ദയ.
ഇന്ന് രാത്രി നീ നിന്നെ തന്നെ ചൂണ്ടിക്കൊണ്ട് പറയും, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദയ. എന്തേക്കുമുള്ളത്? ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ധനവാന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന സാക്ഷികളാണ് ഇന്ന് ഉയർത്തപ്പെട്ട കരങ്ങൾ. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വയം താണ് മുൾക്കിരീടം ചൂടിയവനായി, കൈ കാലുകൾ ആണികൾ ഏറ്റവനായി, നാ മണ്ണാക്കോട് പറ്റിയവനായി, മുഖത്ത് തുപ്പേറ്റവനായി, ധാരധാരയായി രക്തമൊഴിക്കുന്ന മഷിഹ ഇന്ന് രാത്രി നമ്മുടെ മനോദർപ്പണത്തിൽ ചെന്നു നിൽക്കട്ടെ. അവന്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് നമ്മൾ പാലസിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉയർന്നു കഴിഞ്ഞു. അവൻ താണു വന്നതുകൊണ്ട് താണു നമ്മെ ഉയർത്തി. ഇന്ന് നീ എന്നോടുകൂടെ പറദീസായി ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. സ്വയം താഴ്ത്തുമോ? ഇന്ന് രാത്രി നിന്റെ മേൽ അനുഗ്രഹമാണ്. ഇനിയും മറ്റൊരു താഴ്ച, മത്തായി സുവിശേഷം 15-ാം അധ്യായം 27-ും 28-ും വാക്യങ്ങൾ, മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 15:27-28 എന്ന് വായിക്കാം.
നായിടെ കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു.
നായിടെ കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്,
യേശു അവളോട് സ്ത്രീയെ,
നിന്റെ വിശ്വാസം വലിയത്
നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു.
നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. പഴയ നിയമത്തിൽ ഒരുത്തൻ സ്വയം ചത്തനായി താഴ്ത്തി അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഒരുത്തി നായിക്കുട്ടിയായി സ്വയം താഴ്ത്തിക്കൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിരവധി പ്രശ്നങ്ങളെ അവൾ അഭിമുഖീകരിക്കുക. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നേണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതി കഠിനമായിരിക്കുന്നു. 21 മുതൽ നോക്കിയാൽ കാണാം. യേശുവിനോട് ഒരു ഉത്തരവും പറയാതെ നടക്കുകയാണ്. ദൈവപുത്ര, ഇതെന്തേ ഇങ്ങനെ ചെയ്യുന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലേ അവിടുന്ന് വന്നത്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലേ അവിടുന്ന് വന്നത്? ഈ സ്ത്രീയുടെ നിലവിളി കേൾക്കാത്തത്? കൺസിഡറിംഗ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ജനറേഷൻ, അന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തെ പരിഗണിക്കുകയായിരുന്നു യേശു. എപ്പോഴും അരുവനാഥൻ ഒരുപോലൊന്നും അല്ല ഉത്തരം പറയുന്നത്. ചില പ്രാർത്ഥനയ്ക്ക് ഉടനെയാ മറുപടി. ചിലർ എത്ര പിടച്ചാലും അത്യുന്നതിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, നീ അതുവരെ കാത്തേ പറ്റൂ. ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചതിന് അപ്ലൈ നോ റിപ്ലൈ. പക്ഷെ പ്രാർത്ഥനാമുറിയിൽ ഒരു തുള്ളി കണ്ണുനീരും വ്യർത്ഥമല്ല. നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തംപരമായൊരു നന്മ കൊണ്ട് ദൈവം നിന്നെ നിറച്ചിരിക്കും. ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ ചിലപ്പോൾ മനഃപൂർവ്വം മൗനം അവലംബിക്കുന്ന കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന മുറിയിലെ ഒരു തുള്ളി കണ്ണുനീരും വ്യർത്ഥമാകയില്ല മക്കളെ. ചോദിച്ചതിലും നനച്ചതിലും അധികം നന്മ ദൈവം നിനക്കായി വെച്ചിട്ടുണ്ട്. അന്നത്തെ സാമൂഹ്യ സംസ്കാരത്തിൽ ഓ ഒരു സ്ത്രീക്ക് ഒരു താണ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരസ്യരംഗത്ത് വെച്ച് പുരുഷന്മാര് ഗുരുക്കന്മാരും സ്ത്രീകളോട് സംസാരിക്കുമായിരുന്നില്ല. സ്ത്രീയെ ഒരു വ്യക്തിയായിട്ടല്ല വസ്തുവായിട്ടേ കരുതിയിരുന്നുള്ളൂ. സ്ത്രീ എന്ന സ്വാതന്ത്ര്യം അർഹതി മൂന്നടിമത്തെ ചങ്ങലയിൽ അവളെ തളച്ചിട്ടിരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചാല് അവളെ വിവാഹം കഴിപ്പിക്കുന്നവരെ അപ്പന്റെ അടിമയായിരിക്കണമെന്നും വിവാഹം കഴിപ്പിച്ച പിന്നെ ഭർത്താവിന്റെ മരണം വരെ അപ്പന്റെ അടിമയായിരിക്കണമെന്നും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളാരുടെ അടിമ, ആദ്യം പിതാവിന് പിന്നെ ഭർത്താവിന് പിന്നെ മക്കൾക്ക്, മൂന്നടിമത്തെ ചങ്ങലയിൽ തളച്ചിട്ടത് കൊണ്ട് സ്ത്രീ എന്ന സ്വാതന്ത്ര്യം അർഹതി. ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്തൃ ശരീരത്തോടെ അനുബന്ധിച്ച് ഭാര്യയുടെ ജീവനുള്ള ശരീരത്തെ ആവാതചൂടം വരിഞ്ഞുകെട്ടി തീയിൽ ദഹിപ്പിക്കുന്ന സതിസമ്പ്രദായവും ഈ ദുർഗന്ധം ഇന്ത്യയിൽ വന്നതിന്റെ പരിണത ഫലമാണ്. ഈ അന്ധവിശ്വാസം മുഴുവൻ മാറ്റിയത് യേശുവിന്റെ സുവിശേഷമാണ്. പുരുഷാ, നിന്റെ ഭാര്യ അടിമയല്ല, അവൾ ദാസിയല്ല, അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. ആ മെയിൻ നിന്റെ ശരീരത്തിന്റെ അവയവമാണ് ഈ ദിവ്യപ്രകാശത്തിന്റെ കിരണങ്ങൾ. ഈ ഇന്ത്യയിൽ വന്നതിനാൽ ഇന്ത്യ സന്തോഷിക്കട്ടെ, ലോകം അതറിയട്ടെ. സുവിശേഷമാണ് പ്രകാശം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഒരു കുട്ടി ജനിച്ചെന്ന് കേട്ട ഉടൻ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ, എന്ത് കുട്ടിയാ? ഞാൻ പലപ്പോഴും പറയും, ഇച്ചിരി ആണാന്ന് പെണ്ണാന്നോ എന്ന് അറിയുന്നതിന് മുമ്പ് കുഞ്ഞൻ തള്ളേ സുഖമായിരിക്കുന്നു ചോദ്യം, രണ്ടാമത് നോർമലാണെന്ന് സിസേറിനാന്ന് ചോദിക്കാം, മൂന്നാമത് വീട്ടിലാണെന്ന് ഹോസ്പിറ്റലാണെന്ന് ചോദ്യം, നാലാമത് പപ്പയെപ്പോലാണെന്ന് മമ്മിയെപ്പോലാണെന്ന് ചോദ്യം, അഞ്ചാമത് എന്തോ വെയിറ്റ് ഉണ്ടെന്ന് ചോദ്യം, ആറാമത് ആണാന്നോ പെണ്ണാന്നോ ചോദ്യം. ഈ ദീർഘക്ഷമ ആർക്കും ഉണ്ടായിട്ടില്ല. ആദ്യം അറിയണം അമ്മനമോളോ മോനാന്ന് കേൾക്കാമെങ്കിൽ ദൈവമേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, മോളാണെങ്കിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. രണ്ട് ഏജ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ലേബർ റൂമിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു നേഴ്സ് പുറത്ത് വരുമ്പോൾ കർത്തരിക്ക് മഹിമയെന്ന് പറഞ്ഞാൽ ആൺകുളന്തയാണ്, ആണ്ടവരുടെ ചിത്തം എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ പെൺകുളന്തയാണെന്ന്. ആൺകുളന്തയാനാൽ കർത്തരിക്ക് മഹിമയും, പെൺകുളന്തയാനാൽ ആണ്ടവരുടെ ചിത്തം. കാരണം എന്താ? ആൺമക്കളെ ഹോവാ നൽകുന്ന അവകാശം, പെൺമക്കൾ ഭർത്താവ് തരുന്ന ശിക്ഷ. എവിടെ? സാത്താന്റെ പുസ്തകം 6:66. ഇപ്പൊ വായിക്കണ്ട, അതോ ലോകത്ത് ചെന്ന് വായിച്ചാൽ മതി. പക്ഷെ ഈ പുസ്തകത്തിൽ അങ്ങനല്ല. ആൺമക്കളും പെൺമക്കളും ഉദരഫലം, അവൻ തരുന്ന പ്രതിഫലമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അതിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി സമയമെടുക്കണം. അന്നത്തെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തെ പരിഗണിച്ചുകൊണ്ട് ക്രിസ്തു മോഹനം പഠിപ്പിച്ചു. മാത്രമല്ല, ഇവളൊരു യഹൂദ സ്ത്രീയല്ല, ഇവളൊരു പുറജാതിക്കാരി സ്ത്രീയാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നവർ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതിയാണ് യഹൂദജാതി, അവളൊരു പുറജാതിയാണ്. മൂന്ന് ഭൂതം കയറിയ വീട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള വീട്ടിൽ എല്ലാവരും പോകത്തില്ല. തലവേദനയ്ക്കും നടുവേദനയ്ക്കും പനിക്കും ഒക്കെ പ്രാർത്ഥിക്കാൻ പോകും. ഭൂതം കയറിയ വീട്ടിൽ സാധാരണ പോകത്തില്ല. ബൈ ചാൻസ് ഇങ്ങോട്ട് കയറിയാലോ അത് പിന്നെ പുലിവാലായി. അതുകൊണ്ട് ചില ആളുകൾ അങ്ങ് ഓടിയും. എന്നാൽ ചിലക്കതൊരു തമാശ, ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ കളിക്കുന്നു, ചിലപ്പോൾ ഈത്തോ അടുപ്പിക്കുന്നു, തലമുടി പിച്ച് പറിക്കുന്നു, എണ്ണ തേക്കുന്നില്ല, കുളിക്കുന്നില്ല. ഈ ഡാൻസ് കാണുമ്പോൾ ചിലർക്ക് വലിയ രസമാണ്. അയലത്തുകാരൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വരുമ്പം കാണാൻ നല്ല ഇഷ്ടമല്ലേ? പക്ഷെ നിന്റെ അമ്മയ്ക്ക് വരുമ്പോഴല്ലേ നിനക്ക് വേദനയുള്ളത്. അതുപോലെ അയലത്തെ മക്കളെ എല്ലാം അമ്മമാർ വിലക്കിയിട്ടുണ്ട്. മക്കളെ ആ വീട്ടിൽ പോകരുത്, ഭൂതമാണ്, ചിരിക്കുന്നു, പല്ലി കടിക്കുന്നു, തീ വീഴുന്നു, വെള്ളത്തിൽ വീഴുന്നു, കരയുന്നു, ചിലപ്പോൾ ചിരിക്കുന്നു, ഈ ഡാൻസ്. പക്ഷേ അതിൻ്റെ അമ്മയുടെ വേദന എൻ്റെ ദൈവമേ. സ്കൂളിൽ ബെല്ലടിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്നു. എൻ്റെ കുഞ്ഞൊന്ന് പോയിരുന്നെങ്കിൽ, സ്വയം അവളൊന്ന് പല്ല് തേച്ച് കുളിച്ചിരുന്നെങ്കിൽ, വസ്ത്രം മാറിയിരുന്നെങ്കിൽ, എണ്ണ തേച്ചിരുന്നെങ്കിൽ, തലമുടി ചെയ്യിരുന്നെങ്കിൽ, നാലക്ഷരം പഠിച്ചിരുന്നെങ്കിൽ, അങ്ങനെ പല ഒരു അനേക ഗുരുക്കന്മാർ വന്നു. മന്ത്രം, തന്ത്രം, ക്ഷുദ്രം, പ്രയോഗങ്ങളെല്ലാം നോക്കി, മെഡിസിൻ എല്ലാം നോക്കി. പക്ഷേ നില ഗുരുതരമാണ്. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ആദികഠിനമായിരിക്കുന്നു. അപ്പോഴാണ് അവൾ കേട്ടത്, എടി നിന്റെ പ്രായത്തിൽ ഒരാൾ ഇസ്രയേലിൽ ജനിച്ചിട്ടുണ്ട്, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി ഭൂതം വിട്ടോടും. സമുദ്രത്തിൻ്റെ തിരമാലകളെ അടക്കാൻ ശക്തിയുള്ളവൻ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ വാക്കിനാൽ നിർമ്മിച്ചവൻ, നിർമ്മിച്ചതാ വാക്കിനാൽ, നിലനിൽക്കുന്നതാ വാക്കിനാൽ, നിർമൂലമാക്കുന്ന വാക്കിനാൽ. പക്ഷേ കുഞ്ഞിനെ ആരുടെ ഏൽപ്പിച്ചിട്ട് പോകും? ആരുമില്ല. ആ പാരഗ്രാഫ് മൊത്തം വായിക്കുന്നതിന് അപ്പൻ എവിടെ, കൊച്ചമ്മ എവിടെ, ആങ്ങളമാരുണ്ടോ, മറ്റേ റിലേറ്റീവ്സോ? സന്തോഷം പകർന്നാൽ കൂടും, സന്താപം ഒന്ന് പകർന്നാൽ കുറയും, പക്ഷേ ആരുമില്ല. ലോൺലിനെസ് അത് നാലാമത്തെ പ്രശ്നം. പിന്നെ അടുത്തത് ശിഷ്യന്മാർ പറയുന്നു, അവളെ പറഞ്ഞയക്കണം പറയണേ, നമ്മൾ യഹൂദ കുലത്തിൽ പിറന്നു വരാണ് ടക്ക് 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 എന്ന് പറഞ്ഞ് നടക്കുന്നു. അതിനോട് ഒരു പുറജാതി സ്ത്രീ പുറകെ വരും, നമ്മുടെ ഡീസൻസിക്ക് പോരുന്നല്ല, ചേരുന്നല്ല. ലോർഡ് സെൻഡ് ഹർ അവേ, പറഞ്ഞയക്കണമേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു പറയുന്നത്, പറഞ്ഞയക്കണമെന്ന്. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് എന്നെ വിട്ടിട്ടുള്ളൂ, അവിടെയും ഫെയിലായി. അപ്പോഴാണ് കർത്താവേ എന്നെ സഹായിക്കണമേ, ലോർഡ് ഹെൽപ്പ് മീ. ബൈബിളിൽ ഏറ്റവും ചെറിയ പ്രാർത്ഥനയാണ് അതൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറയുന്ന ഏറ്റില്ലേ, കർത്താവേ എന്നെ സഹായിക്കണമേ. അത് കൈപൊക്കി ഉറച്ചു പറഞ്ഞേ, കർത്താവേ. ഷോർട്ടസ്റ്റ് പ്രയർ, അതാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ യേശുവിന്റെ മറുപടിയും വ്രണത്തെ കുത്തുന്നതായിരുന്നു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. നായ്ക്കുട്ടി പൊയ്ക്കോ. ഓൾറെഡി 6 പ്രശ്നങ്ങൾ അഭിഹരിച്ചതാ. 1 സ്ത്രീ ആയിപ്പോയി, 2 പ്രജാതിക്കാരിയാണ്, 3 ഭൂതം വിട്ടു കയറി, 4 അയൽക്കാരുടെ ആരുടെ സഹകരണമില്ല, 5 ശിഷ്യന്മാരുടെ മനോഭാവം, പറഞ്ഞയക്കാൻ പറയും, 6 ഇത്രയും പ്രാർത്ഥിച്ചിട്ട് യേശു ക്രിസ്തു സുദീർഘമായ മൗനത 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 ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി 7 പ്രശ്നമാ നായ്ക്കുട്ടി എന്ന് വിളിച്ചു. നായ്ക്കുട്ടി എന്ന് വിളിച്ചുവെങ്കിലും അവൾ പിടിച്ചു നിന്നു, എന്റെ കുഞ്ഞിന് സുഖം വന്നേ മതിയാകുള്ളൂ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തില്ല. അങ്ങനെയുള്ള പ്രതീക്ഷ ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് അനുഗ്രഹം പ്രാപിച്ചു തന്നിട്ടു, ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, എന്റെ കുഞ്ഞിന്റെ നന്മ എനിക്ക് കാണേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 9 പരം 10 ഉദരത്തിൽ ഞാൻ ഒതുക്കി, അതിവേദനയോടെ പ്രസവിച്ചു. എന്റെ മകൾ കൈ വളരുന്നു, കാല് വളരുന്നു, പല്ല് വരുന്നു, മുട്ടുകാലിൽ നീന്തുന്നു, പൊങ്ങിച്ചാടുന്നു, മണ്ണ് വാരി കൊച്ചു തിണ്ണയിലിടുന്നു, മണ്ണപ്പം ഉണ്ടാക്കുന്നു കൊച്ചു കയ്യാൻ. അങ്ങനെ താലോലിച്ച് താലോലിച്ച് ചുമ വെച്ച് പാലാടി ലോചേന മങ്ക, അവൾ 1.5 വയസ്സാകുവോളം സ്വർണ്ണ തൊട്ടിമേലിട്ടു കിടത്തി, നല്ല താരാട്ടുപാടിയുറക്കി, നല്ല താരാട്ടുപാടിയുറക്കി. ഇങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരത്തിലോട്ട് കയറുമ്പോൾ പിശാചി പിടിച്ചു, പെട്ടെന്ന് താല വീഴുന്നു, കണ്ണ് മുഴപ്പിക്കുന്നു, ഇത്തോ വലിപ്പിക്കുന്നു, അതേ കയ്യും കാലും വിട്ടടിക്കുന്നു, മോളെ എന്ത് പറ്റി? ഭൂതബാധയാണ്. ഇതിന് പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരുത്തന്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നവർക്ക് അറിയാം. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു പിതാവിനെ കാണുന്നു. 2 20:16 19 വായിച്ച്. 2 20:16 വരെ ഒരു രാജാവിന്റെ അടുക്കൽ യെശയ്യാ പ്രവാചകൻ വന്ന് പറയുക,
യെശയ്യാവ് ഹിസ്കീയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്കാം,
യഹോവയുടെ വചനം കേൾക്കാം,
രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നു വരെ ശേഖരിച്ചു
വെച്ചതും
ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു.
അയ്യോ, ഇതെന്തൊരു സൈഡ് പ്രൊഫസി. ഇങ്ങനത്തെ പ്രവാചകൻ ഇപ്പോൾ വരാമെങ്കിൽ അവനെ പഠിക്കരുത്, കയറ്റത്തില്ല. നമ്മൾ പ്രവാചകം ഇഷ്ടപ്പെടുന്നത് നന്മ കാണിക്ക. ആ വരുന്നു പാസ്പോർട്ട്, ആ വരുന്നു വിസ, ദേ വരുന്നു പാല അല്ല തല ആക്കാൻ പോകുന്നു, ഗ്ലോറി എന്നൊക്കെ പറയുന്നവരെ നമുക്ക് ഇഷ്ടം. ദാ പോകുന്നു നീ ബാബിലോണിലേക്ക്. ഇങ്ങനെയുള്ളവനെ ആരാ ഇഷ്ടപ്പെടുന്നേ? തലവേദന മാറ്റുന്ന പ്രസംഗങ്ങളാണ് എനിക്ക് ഇഷ്ടം. ഇതൊക്കെ കേൾക്കാൻ തലവേദന ഉണ്ടായി പോകും, പക്ഷേ ഈ ചെറിയ തലവേദന വലിയ തലവേദന നിന്നെ രക്ഷിക്കും. മനസ്സിലാക്കിയവർക്ക് അതിന്റെ ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. അടുത്ത വാക്യം,
നീ ജനിപ്പിച്ചവരായി
നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന
നിന്റെ പുത്രന്മാരെയും ചിലരെ അവർ കൊണ്ടുപോകും,
അവരെ ബാബിലോണിൽ കൊണ്ടുപോകും. നെക്സ്റ്റ് വേർഡ്സ്,
അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ണന്മാരായിരിക്കും.
നിന്റെ സമ്പത്ത് മുഴുവൻ ബാബിലോണിൽ പോകാൻ പോകുന്നു, നിന്റെ പിള്ളാരെ അടിമകളാക്കാൻ പോകുന്നു. ഇത് പറഞ്ഞപ്പോൾ അവൻ ചെയ്യേണ്ടിയിരുന്നത് മുഴങ്കാലിന്മേൽ വീണു നിലത്ത് വിളിച്ചു പോസിച്ചുകൊണ്ട്, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് വരല്ലേ, എന്റെ മക്കൾക്ക് അത് വരല്ലേ. നിലവിളിക്കേണ്ടതിന് പകരം ഇവൻ എന്തോ ചെയ്തു.
നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലതെന്ന് പറഞ്ഞു,
എനിക്ക് നിന്റെ പ്രവചനം ഇഷ്ടപ്പെട്ടു. അടുത്തത്,
എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു.
എന്റെ കാലത്ത് സമാധാനവും സത്യവും ഉണ്ടാകുമല്ലോ. പിള്ളാരോ അമ്മയുടെ കാലത്ത് മിസ്രയീമിലോ ഹേ സോദോമിലോ ഹേ ബാബിലോണിലോ പോകരുത് പോണ്ടേ എന്ന് പറയുന്ന ദുരാത്മാവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ സ്തോത്രം. മനസ്സിലാക്കിയവർക്ക് ദൈവത്തെ സ്തുതിക്കും. ഞാൻ പോകുന്ന സ്വർഗത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ പോകണം. ഞാൻ എടുത്ത വേദപുസ്തകം എന്റെ മക്കൾ എടുക്കണം, ഞാൻ പാടുന്ന പാട്ടെന്റെ കുഞ്ഞുങ്ങൾ കൊള്ളാം. എത്ര അമ്മമാർക്ക് അത് താല്പര്യമുണ്ട്. കർത്താവേ, നായ്ക്കുട്ടിയാണ് ഞാൻ, പക്ഷെ എന്റെ കുഞ്ഞിന് ഭൂതോപദ്രവം പാടില്ല. അവർക്ക് സുബോധത്തിന്റെ ആത്മാവിലേക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. ബാബിലോണിലോ സോദോമിലോ മിസ്രയീമിലോ തോന്നിയതുപോലെ മക്കൾ പോട്ടെ, എന്റെ കാലത്ത് നന്നായിരിക്കണം എന്നുള്ള ചിന്ത മാറ്റിക്കൊണ്ട് മറ്റൊരു രാജാവിന്റെ പ്രാർത്ഥന കേൾക്കണമോ? സംഗീർത്തനത്തിൽ 18 വാക്യം വായിച്ചേ.
ദൈവമേ, അടുത്ത തലമുറയോട്,
അടുത്ത തലമുറയോട്
ഞാൻ നിന്റെ ഭുജത്തെ,
ഞാൻ നിന്റെ ഭുജത്തെയും
വരുവാനുള്ള എല്ലാവരോടും,
വരുവാനുള്ള എല്ലാവരോടും
നിന്റെ വീര്യപ്രവർത്തികളെയും,
നിന്റെ വീര്യപ്രവർത്തികളെയും
അറിയിക്കുവോളം
വാർദ്ധിക്കവും നിറയുമുള്ള കാലത്തും, വാർദ്ധക്യം നിറയുമുള്ള കാലത്തും
എന്നെ
ഉപേക്ഷിക്കരുതേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള മാതാപിതാക്കളുടെ കൈ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇദ്ദേഹമാണ് മറ്റു സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എന്താ കുറച്ചുകൂടെ റബ്ബർ സ്റ്റേറ്റ് വാങ്ങാം, 7.5 പതിനഞ്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാം, ഗ്ലോറി ഗ്ലോറി FD-യിലിടാം, NRI-യിലിടാം, അല്ല കുറച്ചുകൂടെ സമ്പത്ത് വാങ്ങിക്കാനല്ല, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്താൽ ഇന്ന് ഞാൻ വന്നാൽ ഇമ്പങ്ങളുടെ പറദീസിലോട്ട് വരും എനിക്കറിയാം. രോഗമില്ല, ദുഃഖമില്ല, ക്ഷീണമില്ല, വിയർപ്പില്ല, വിശപ്പില്ല, പിറുവിറുപ്പില്ല, പരാതിയില്ല, സന്തോഷത്തിന്റെ ദേശത്ത് ഞാൻ എത്തും. പക്ഷേ ഞാൻ തന്നെ വന്നാൽ പോരാ, എന്റെ മക്കളും കൂടെ എന്റെ പിന്നാലെ വരണം. അതിന് സൺഡേ സ്കൂൾ ഉണ്ടല്ലോ, ഉണ്ട്, PIP ഉണ്ടല്ലോ, ഉണ്ട്, യൂത്ത് മീറ്റിംഗ് ഉണ്ടല്ലോ, ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷേ തിരുസന്നിധി ഞാൻ നിൽക്കുമ്പോൾ എന്റെ മക്കളെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളൊന്ന് പറയാൻ കഴിയുമെങ്കിൽ നീ അഭാഗ്യശാലി. എന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കുന്നെങ്കിൽ നീ ഭാഗ്യശാലിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. തന്നിഷ്ടപ്രകാരം പോകുക. 1983 April 4 ഞാൻ അമേരിക്കയിൽ ആദ്യം കാലുകുത്തുന്ന ആദ്യത്തെ വിദേശയാത്രയാണ്. ധാരാളം മലയാളി ഭവനങ്ങളിൽ ഞാൻ താമസിച്ചു വന്നു. എല്ലാ മലയാളികളും വിദേശത്തേക്ക് കുടിയേറി പാർത്ത ഇൻഡിഗ്രൻസ് ആയിട്ടുള്ള മലയാളി ക്രിസ്ത്യാനികൾ പറയുന്ന വാചകം, പാസ്റ്ററെ നാട്ടിലെ വീടും വസ്തുക്കളും എല്ലാം വിട്ടേച്ച് ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. പിള്ളേരുടെ ഭാവി, പിള്ളേരുടെ ഭാവി ഓർത്ത് ഞങ്ങൾ വന്ന നല്ല കാര്യമാണ്. വേറെ ആരും അവരുടെ ഭാവിയെ കുറിച്ച് കരുതുന്നു. ഇവരെ ഒന്ന് കരകയറ്റിയിട്ട് ഞങ്ങളെല്ലാം അങ്ങ് വരും. ആരും വന്നിട്ടുമില്ല, അത് വേറെ കാര്യം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതങ്ങ് അതുപോലെ വിശ്വസിച്ചു. ആദ്യത്തെ 10 പിന്നെ ഒരു 10 കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ അന്നത്തെ കൺസേൺഡ് പേരൻസ് എല്ലാം മാറി വറീഡ് പേരൻസായി. അയ്യോ, പിള്ളേരെ പിടി കിട്ടുന്നില്ല, അവളങ്ങോട്ട് പോയി, അവനങ്ങോട്ട് പോയി, തിരിച്ചു വരത്തില്ല, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, കരച്ചില് 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 പ്രാർത്ഥന. ആദ്യം കൺസേൺഡ് പേരൻസ് ആയിരുന്നു, പിന്നെ വറീഡ് പേരൻസ് ആയി. എന്നാൽ ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ കണ്ടത് കൺസേണുമില്ല, വറിയുമില്ല, അഡ്ജസ്റ്റിംഗ് പേരൻസ്. അഡ്ജസ്റ്റിംഗ് പിള്ളേരെങ്ങനെ തുണി കൊടുക്കണം മോളെ, വേണ്ട മോളെ, അങ്ങനെ അല്ല വയ്ക്കാം, മനെ എങ്ങനെയാണ്, വേണ്ട മനെ എങ്ങനെ. അപ്പൊ അഡ്ജസ്റ്റിംഗ് അവരുണ്ടായെങ്കിലും ഇപ്പൊ ഇവർക്കൂടെ നിൽക്കും, നിൽക്കാൻ പറ്റത്തുള്ളൂ. ആദ്യ കാലത്ത് 10 ഞാൻ കണ്ടത് അമേരിക്കൻ ഐക്യനാടുകളിൽ വിദേശങ്ങളിൽ കൺസേൺഡ് പേരൻസ്, പിള്ളേരെ കുറിച്ച് വളരെ വിചാരമുള്ള മാതാപിതാക്കൾ. പിന്നെ ഞാൻ കണ്ടത് വറീഡ് പേരൻസ്, ദുഃഖിക്കുന്നു. ഇപ്പോഴ് ഒരു വറിയുമില്ല, എങ്ങനെ നടന്നാലും സന്തോഷത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് പോവുക. മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യമില്ല. എല്ലാ യോഗത്തിൽ ചെല്ലുമ്പോൾ പറയും, പക്ഷേ ഇംഗ്ലീഷോട്ട് പറയണേ, ഇംഗ്ലീഷോട്ട് പറയണേ, കാരണം പിള്ളേർക്ക് പിള്ളേർ ഇപ്പം പറയുന്നു ഇംഗ്ലീഷ് പറയണ്ട, മലയാളം മാത്രം പറഞ്ഞാൽ മതി. ഒരിടത്ത് മാത്രം ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ച് തർജ്ജമക്കാരൻ എന്തിനാണ് വിളിക്കുന്നത്, അത് പിള്ളേരൊന്നും വരത്തില്ല, ആ വിളിച്ചാൽ അവൻ്റെ സഭയിൽ നിന്ന് 10 വരും. അതുകൊണ്ട് അതിനു വേണ്ടി ഇടോ ഈ തന്ത്രം. ആ ഒരു ഗുണമാകുന്നില്ലെന്ന് മനസ്സിലായി. അഡ്ജസ്റ്റിംഗ് പേരൻസാണ്. മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യമില്ല. എങ്ങനാ ഷേവ് ചെയ്ത പകുതി ഷേവ് ചെയ്തേച്ച് കുളിക്കും, അതാണ് എങ്ങനെ ഈ ഇങ്ങനെയുള്ള കട്ടിങ് വന്ന ഫ്രഞ്ച് കട്ടിങ്, അത് 2 10:4-5 വായിച്ച് പകുതി ചരയ്ക്കുക. ആ ചരയ്ക്കുന്ന എവിടുന്നാ വന്നതെന്ന് 2 എല്ലാവരും ബൈബിൾ തുറക്ക്, 2 10:4-5 വായിച്ചോട്ട്.
അപ്പോൾ ഹാനൂൻ,
ഹാനൂൻ
ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച്,
ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച്
അവരുടെ താടിയെ
താടി
പാതി ചിരപ്പിച്ച്,
ഇവിടെ മരച്ചരയ്ക്കും, ഇവിടെ മരച്ചരയ്ക്കും, ഇങ്ങനെ ഇരിക്കും. മുറുകിക്കട്ടട്ടി എന്ന് പറയും, അതെന്താ അതിനർത്ഥം, ആരോടും ചോദിച്ചു പഠിക്കുക.
അവരുടെ അങ്കികള്,
അവരുടെ അങ്കികളെ
നടുവിൽ ആസനം വരെ മുറിപ്പിച്ച്,
ആസനം വരെ മുറിപ്പിച്ച്
അവരെ അയച്ചു.
അയച്ചു എന്താ, ദാവീദ് ഹനൂൻ രാജാവിന്റെ അടുക്കൽ, അമ്മോൻ രാജാവിന്റെ അടുക്കൽ അയച്ചു. എന്റെ അപ്പൻ ജീവിച്ച കാലത്ത് ഞങ്ങൾക്ക് തമ്മിൽ വളരെ സ്നേഹമായിരുന്നു. അപ്പൻ മരിച്ചു പോയെങ്കിൽ ഇനിയും നമ്മൾ തമ്മിൽ, നീ അല്ലേ ഇപ്പൊ രാജാവ്, നമുക്ക് മിത്രതയിൽ കഴിയാം, നല്ല ഉദ്ദേശത്തോടെ അയച്ചത്. പക്ഷെ ഇവരെ തെറ്റിദ്ധരിച്ചു, നീയൊക്കെ മിത്രതയ്ക്ക് വന്നേക്ക് വന്നോടാ എന്ന് പറഞ്ഞോട്ട് പിടിച്ചു നിർത്തി താടി പകുതി ചരച്ചിട്ട് വിട്ടു. ഇങ്ങനെ ചരച്ചപ്പോത് ദാവീദ് പറഞ്ഞു, ഇനി പുറത്തിറങ്ങല്ലേ. ആ താഴെ വൈകിട്ട്
ദാവീദ് രാജാവിദ് ഇറങ്ങിയപ്പോ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നത്
ഏറ്റവും ലജ്ജിച്ചിരുന്നത് കൊണ്ട്
അവരുടെ അടുക്കൽ ആളയച്ചു
അവരുടെ അടുക്കൽ ആളയച്ചു
നിങ്ങളുടെ താടി വളരും വരെ
ഇത് നേരെയാകുന്നത് വരെ
എരിഹോവിൽ താമസിപ്പി
ആ പുറത്തിറങ്ങല്ലേ എന്ന് മനസ്സിലായോ അത്ര നാണം കെട്ടതാണയോ ലേവിയ 19:27 താടിയുടെ അറ്റം വിരൂപമാക്കരുത് നിന്റെ മുഖത്തു നോക്കിയൊരു ഐശ്വര്യം വേണം മക്കളെ അല്ല താടി പാതി ഷേവ് ചെയ്തേച്ച് ഇങ്ങനെ ചെയ്തേച്ച് ഇങ്ങനെ വട്ടമിട്ട അവരെല്ലാം ഒരുമിച്ച് ഇരിക്കൂ കാരണം എന്താ വട്ടമേശ അല്ല വട്ടമേശ സമ്മേളനം ഒരുമിച്ച് കൂടിയ ഈ ലജ്ജാകരമായ പ്രവൃത്തിയിൽ നിന്ന് പെന്തക്കോസ് യുവജനങ്ങൾ ഒഴിഞ്ഞിരിക്കട്ടെ ഒഴിഞ്ഞിരിക്കട്ടെ അഡ്ജസ്റ്റിംഗ് മൂന്നാല് കല്യാണങ്ങൾക്ക് ഞാൻ അമേരിക്കയിൽ സംബന്ധിച്ചു തൊലി ഒളിഞ്ഞു പോയി ചിലത് എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട് അമേരിക്കയിൽ അതെന്താ മണവാളൻ വരുമ്പോൾ എല്ലാവരും കുനിഞ്ഞിരുന്നോണം കാരണം അവൻ ഡ്രസ്സ് ചെയ്താ വരുന്നത് ആരും കാണണ്ട മണവാട്ടി വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ബ്രൈഡൽ മാർച്ച് അപ്പോഴെന്താ കാരണം ഡ്രസ് ഉണ്ടെങ്കിലും അത് നിലത്തൂടെ എഴയുക വെയിൽ എഴഞ്ഞെഴഞ്ഞ് തലയിൽ ഇച്ചിരി കിടപ്പുണ്ട് ബാക്കി 25% ക്ലോത്ത് ഏകത്തുള്ളൂ പക്ഷെ 75% തറ തുടച്ചുകൊണ്ട് വരിക തറ തുടച്ച് വരിക എന്റെ അപ്പൻ ഒരു ടൈലറാ അത് കട്ട് ചെയ്താൽ 5 ബ്ലൗസിനുള്ള തുണി ആ തറയെ കിടന്ന് എഴയുന്നു പക്ഷെ ഇത് എടുക്കില്ല കാരണം എന്താ ഇപ്പോഴത്തെ ഫാഷൻ ടോപ്പ്ലെസ് സൈഡ്ലെസ് ബാക്ക്ലെസ് വയർലെസ് മാർവലസ് And parents are helpless, children are hopeless. Ella less, less, less. Pudo mandiramam adhikathiramayi poyi. Kartave, Daavide putra, karuna thondenamee. Ini otta vadiye ullu. Adjusting parents alla. Ee maadavine pole karayunna maadakkalkkayi njan daivathil stotram cheyyunnu. Madangi varatte. Daavide putra. Bhaavikku vendi poyi. Pudam pidichu. ആ ഉപദ്രവം കഠിനമായി പോയി എല്ലാം ലെസ്സായി പോയി ഇതുകൊണ്ട് നിരാശപ്പെടേണ്ട മാതാപിതാക്കളെ നിലവിളിക്കുന്ന മാതാപിതാക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും കർത്താവേ നായിക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീടിന്റെ നുറുക്ക് തിന്നുന്നുണ്ടല്ലോ എന്റെ കുഞ്ഞു മടങ്ങി വരാതെ ഞാൻ ഇന്ന് പോകത്തില്ല മടങ്ങി വരും മുഴങ്കാൽ മടക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നായിക്കുട്ടിയാണ് ഞാൻ പക്ഷേ 3 പ്രാവശ്യം അങ്ങേ ഞാൻ കർത്താവെ നില വിളിച്ചത് ആട്ടിൻകുട്ടികളുടെ ക്യാമ്പസിൽ അനധികൃതമായി കയറിപ്പറ്റിയ ഒരു പട്ടിക്കുട്ടിയാണ് ഞാൻ ആരാണ് ആട്ടിൻകുട്ടി ഇസ്രയേൽ ആരാണ് പട്ടിക്കുട്ടി ജാതി ആട്ടിൻകുട്ടി കനാനി സ്ത്രീ പട്ടിക്കുട്ടിയാണ് ഇസ്രയേൽ എന്ന ആട്ടിൻകുട്ടിയുടെ ക്യാമ്പസിൽ അൺഓതറൈസ്ഡ് എൻട്രി ഓഫ് വൺ ഡോഗ് ഇൻ ടു ദ ക്യാമ്പസ് ഓഫ് ദ ഷീപ്പ് ആട്ടിൻകുട്ടികളുടെ ക്യാമ്പസിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഞാൻ വന്നു പക്ഷെ ഒരു കാര്യം നീ എന്നെ പട്ടിക്കുട്ടിനെ വിളിച്ചെങ്കിലും കർത്താവേ കർത്താവേ എന്ന് 3 വട്ടം ഇവൾ സംബോധന ചെയ്യുന്നു കർത്താവേ ദാവീദ് പുത്രാ കരുണ തോന്നണമേ മറുപടി ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ഞാൻ അയച്ചിട്ടുള്ളൂ കർത്താവേ എന്നെ സഹായിക്കണേ മറുപടി മക്കളുടെ അപ്പം എടുത്ത് നായയുടെ കുട്ടി കൊടുക്കാനുള്ളതല്ല അപ്പോൾ 3-ാമത്തെ ഓ കർത്താവേ നായിക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് തന്നിട്ടുണ്ട് അപ്പൊ 3 വട്ടം യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചപ്പോഴേ സ്വർഗം തുറക്കാൻ തുടങ്ങി അവൾക്ക് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാത്ത ഒരുത്തിന് വേണ്ടി സ്വർഗം തുറക്കത്തില്ല വിളിക്കാത്തവനെല്ലാം അന്ന് വിളിച്ചേ അടങ്ങത്തോളൂ സകലവരും വിളിക്കും ദൈവത്തിന് സ്തോത്രം പ്രൈസ് ദ ലോർഡ് കുഞ്ഞേ നിന്റെ ഇടത്തെ കൈയുടെ കുഴയ്ക്ക് ഒരു പ്രാവശ്യം പൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ ഹാർട്ടിന് ഒരു പ്രാവശ്യം ബീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ മൂക്ക് അത്രേ ഒറ്റ പ്രാവശ്യം ശ്വാസം വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിന്റെ നാക്കുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചേ പറ്റൂ ഇത് വിളിക്കാൻ സ്വർഗം കാണത്തില്ല ഇല്ല എനിക്ക് സ്വർഗത്തിൽ പോകണ്ട നരകത്തിൽ പോയാൽ മതി എന്ന് വിചാരിച്ചാൽ നരകത്തിൽ പോയിക്കോ പക്ഷെ നരകം തുറന്നു കിട്ടണം ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടത്തുള്ളൂ ഇത് ഇന്ന് നേരെ പറയാ അന്ന് മുട്ട് മടക്കി പറയണം മുട്ട് ഇന്നല്ലാതെ മുട്ട് വളയത്തില്ല 4 കാരണം കൊണ്ടാ മുട്ട് വളയാത്തേ സത്യത്തിൽ കേൾക്കുള്ളൂ 1 70 ഏറെയായാൽ 80 മാത്രം 80 വയസ്സ് കഴിഞ്ഞാൽ മുട്ട് വളയത്തില്ല കാരണം ഓവർ ടൈം ചെയ്യുമല്ലേ അതുകൊണ്ട് മുട്ട് വളയത്തില്ല പ്രായം കൂടി 2 വണ്ണം കൂടി പോയാൽ മുട്ട് വളയത്തില്ല 3 അർത്രൈറ്റിസ് എന്ന രോഗമുണ്ട് എന്താ വാദരോഗം ഉണ്ടെങ്കിൽ അത് വളയത്തില്ല അപ്പോൾ 1 വണ്ണം കൂടിയ വളയത്തില്ല 2 പ്രായം കൂടിയ വളയില്ല പിന്നെ രോഗം കൂടിയ വളയില്ല 4 അഹങ്കാരം കൂടിയാലും വളയത്തില്ല അഹങ്കാരം കൂടി ഞാൻ ആരുടെ മുമ്പ് ഇട്ട് വളയത്തില്ല ആ മെയിൻ ഈ പ്രോബ്ലം എല്ലാം അന്ന് തീരാൻ പോവുകയാണ് അത് വിശ്വസിക്കുന്നവർ മാത്രം പാടാ എല്ലാ മുട്ടും മടങ്ങൂ എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എവരി നീ ഷാൽ ബോ എവരി ടൗൺ കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് പ്രൈസ് ദി ലോർഡ് ഞാൻ നായിക്കുട്ടിയാണ് പക്ഷെ ഈ ക്യാമ്പസിൽ കയറി വന്ന് ഞാൻ നിന്നെ 3 പ്രാവശ്യം കർത്താവ് അംഗീകരിച്ചതിനാൽ ഇനി ഞാൻ തെരുവിലെ നായല്ല ഒരു വീട്ടിലെ നായായി തീർന്നിരിക്കും I am not a street dog, but I am a pet dog. Amen. ഞാൻ തെരുവ് നായ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യമില്ലാതെ ഓടുന്ന നായല്ല ഞാൻ, ഒരു പർപ്പസിന് വേണ്ടി ഓടുകയാണ് ഞാൻ. യജമാനെ ഞാൻ നായിക്കുട്ടിയാണ്, ഞാൻ ബിഗ് ഡോഗിനാണെങ്കിൽ എരതേടാം, പക്ഷെ സ്മോൾ ഡോഗിനെ വലിയ എരതേടാം, ചെറുനായിക്ക് നുറുക്ക് വേണം. മാത്രമല്ല ഞാൻ എന്നോട് മാഡ് ഡോഗ് അല്ല, കടിച്ച് 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 പേയിളക്കുന്ന മാഡ് ഡോഗ് അല്ല, ഞാൻ ഒരു മീക്ക് ഡോഗാ, സുബോധമുള്ള ഒരു നായ തന്നെയാണ്. ആമേൻ. പിന്നെ കള്ളനെ കവർച്ച കന്നെ പിടിക്കാൻ പോലീസ് ചങ്ങല ഇട്ട് കൊണ്ടുപോയി മണപ്പിച്ച് 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 ആ കൊള്ളക്കാരെ പിടിക്കുന്ന നായ അല്ല ഞാൻ. ഞാൻ പോലീസ് ഡോഗ് അല്ല, ഒരു പൊളൈറ്റ് ഡോഗാണ്. ലൂക്കോസ് 16 ലാസറിന്റെ വ്രണം നക്കി 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 തൃപ്തിപ്പെടുന്ന നായ്ക്കളുണ്ടല്ലോ, ഞാൻ അവരുടെ വ്രണം നക്കി തൃപ്തിപ്പെടുകയില്ല. ഞാനൊരു ടേബിൾ ഫീഡിംഗ് ഡോഗാണ്, മേശയിലെ മുറുക്ക് എനിക്ക് മതി. സെക്കൻഡ് പീറ്റർ 2nd chapter ലാസ്റ്റ് പാരഗ്രാഫിൽ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായ്ക്കളില്ലേ, ആരുടെ ഛർദിൽ തിരിയുന്ന നായല്ല ഞാൻ, ഞാൻ റൊട്ടി തിന്നുന്ന നായാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാഥ, ഞാൻ ബിഗ് ഡോഗ് അല്ല, സ്മോൾ ഡോഗാണ്, സ്ത്രീ ഡോഗല്ല, പെറ്റ് ഡോഗാണ്, മാഡ് ഡോഗല്ല, മീക്ക് ഡോഗാണ്, പോലീസ് ഡോഗല്ല, പൊളൈറ്റ് ഡോഗാണ്. ഞാൻ വൊമിറ്റ് ഈറ്റിംഗ് ഡോഗല്ലേ, ഞാൻ ബ്രെഡ് ഈറ്റിംഗ് ഡോഗാണ്, ഞാൻ സോർ ലിക്കിംഗ് ഡോഗല്ലേ, ഞാൻ ടേബിൾ ഫീഡിംഗ് ഡോഗാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതുപോലെ താഴ്ത്താൻ മനസ്സുണ്ടോ? ദൈവകൃപ പകരാൻ പോവുകയാണ് നിന്നെ. അതുകൊണ്ട് അപ്പച്ചാ, ആട്ടിൻകുട്ടിക്ക് കൊണ്ടുവന്ന ഭോജനത്തിൽ ഞാൻ എതിരാളിയല്ലോ, ഞാൻ ലൈഫ് ടൈം സപ്ലൈ ചോദിച്ചില്ല, ജീവിതകാലത്ത് ഭക്ഷണം ആട്ടിൻകുട്ടി കൊടുത്തുള്ളൂ. ഞാൻ ഒരു ഇയറിലേക്ക് സപ്ലൈ ചോദിച്ചില്ല, വർഷത്തെ ആഹാരം എനിക്ക് വേണ്ട, ഒരു മന്ത്ലി സപ്ലൈ എനിക്ക് വേണ്ട, മാസത്തെ ആഹാരം വേണ്ട, ഒരാഴ്ചത്തെ ആഹാരം എനിക്ക് വേണ്ട, വീക്കിലി സപ്ലൈ, ഒരു ഡേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ വേണ്ട, ഒരു നേരത്തെ ആഹാരം. 5 bread അല്ലേ സാധാരണ ഒരു ഒരു കുട്ടിക്ക് അമ്മച്ചി പൊതിഞ്ഞു കൊടുത്തത്? എത്രപ്പോ എത്ര മീനുമായിരുന്നു? 5 apples. അത് 5 apples അതെനിക്ക് വേണ്ട. 1 bread അത് ഫുൾ എനിക്ക് വേണ്ട. എല്ലാ ആട്ടിൻകുട്ടിക്ക് പോയിക്കോട്ടെ, പക്ഷെ എതിർച്ചി ആ കുഞ്ഞുങ്ങൾ നുറുക്കി നുറുക്കി തിന്നുമ്പോൾ ചില നുറുക്കുകൾ താഴെ വീഴും, അത് പട്ടിക്കുട്ടികൾ ഒന്ന് ഒപ്പിയെടുക്കുമല്ലോ. എനിക്ക് നുറുക്കുകൾ ഈ ക്യാമ്പസിൽ പട്ടിക്കുട്ടികൾ വന്നില്ലല്ലോ, ഒറ്റ പട്ടിക്കുട്ടിയല്ലേ വന്നുള്ളൂ, അത് ഞാനാണ്. എനിക്ക് ഒരു കഷണം അപ്പം മാത്രം മതി. എന്റെ കുഞ്ഞിന്ന് എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഈ നായിക്കുട്ടിക്ക് ഇന്ന് വേണ്ടത് ഒരു കഷണം അപ്പം. എന്താ ഈ ഒരു കഷ്ണം അപ്പം? അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒറ്റ വാക്ക്, ഒരു വാക്ക്, just one word out of your mouth, Lord. ആ വാക്കിന്റെ ശക്തി അറിഞ്ഞോണ്ടാ ഞാൻ വന്നത്. സമസ്തവും നിർമ്മിച്ചത് ആ വാക്കിനാൽ, നിലനിർത്തുന്നത് ആ വാക്കിനാൽ, നിർമൂലമാക്കുന്ന വാക്കിനാൽ. ഗലീല കടലിൽ പ്രക്ഷോഭമായ മഹാസമുദ്രം ആർത്തിരമ്പുമ്പോൾ എഴുന്നേറ്റ് കാറ്റ് അടങ്ങു, കടലേ ശാന്തമാകൂ, അത്രയൊന്നുമില്ല മൂലഭാഷയിൽ. ശാലോ, ഒറ്റ പദം. എല്ലാരും ഒന്ന് പറഞ്ഞ കൈ പൊക്കി ശാലോ ഒന്ന്. ശാലോ, ഒറ്റ അപ്പക്കഷണം ഇട്ടുകൊടുത്തു. കുഞ്ഞുറങ്ങുന്ന പോലെ ആ കടൽ ഉറങ്ങിയെങ്കിൽ അതുപോലെ ഒരു കഷ്ണം അപ്പം എനിക്ക് തന്നാൽ എന്റെ കുഞ്ഞിന് എഴുന്നേൽക്കാൻ പോകയാണ്. സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്. നീ വലുതല്ല, നിന്റെ പ്രാർത്ഥന വലുതല്ല, നിന്റെ സൗന്ദര്യം വലുതല്ല, നിന്റെ ആരോഗ്യം വലുതല്ല, നിന്റെ നിന്റെ വ്യാകരണം വലുതല്ല, നിന്റെ സ്വരം വലുതല്ല, നിന്റെ വീട് വലുതല്ല, നിന്റെ മകൾ വലുതല്ല, നിന്റെ ഡിപ്പോസിറ്റ് വലുതല്ല, നിന്റെ പാരമ്പര്യം വലുതല്ല, പക്ഷേ എനിക്കത് വേണ്ടത് ആ വിശ്വാസമാണ്. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ പദത്തിന് പ്രസക്തിയുണ്ട്. ഒന്ന്, കുറച്ച് വർഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് ഗതസമന തോട്ടത്തിൽ മുട്ടുകുത്തുന്നത്. ഒരു പാനപാത്രം ഇറങ്ങി തരുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നിൽക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അപ്പച്ചനോട് മകൻ പറഞ്ഞ വാചകമാ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. തന്നിൽ വിശ്വാസം അർപ്പിച്ചവളോടും പറയുന്നു, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് അവനാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ. രണ്ട്, ഈ അമ്മയുടെ ഹൃദയത്തിലുണ്ട് ഈ കുഞ്ഞ് സുഖമായാൽ ഇനി തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവളെ അനുവദിക്കുകയില്ല. ഉപദ്രവത്തിന് അവളെ വിടുവിച്ച എൻ്റെ കർത്താവിന് അവളൊരു സാക്ഷിയായിത്തീരും. ആയിരങ്ങളോട് അവൾ സാക്ഷ്യം പറയും. അതെല്ലാം മനസ്സിൽ കണ്ടത് ശിഷ്യന്മാർ കണ്ടില്ല, എൻ്റെ യേശുവിനത് കാണാൻ കണ്ടുണ്ടായിരുന്നു. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ മകളെ, അവൾക്ക് സൗഖ്യം മാത്രമല്ല, അവളുടെ ഭാവി ജീവിതം മുഴുവനും ആ വാക്കിൽ സുരക്ഷിതമായിരുന്നു. ഓടിച്ചെന്നപ്പോൾ പിന്നെ ഒന്നവൾ നിന്നില്ല, ഓടിച്ചെന്നപ്പോൾ നേരത്തെ കണ്ട ആ മോളല്ല, മുഖം പ്രകാശിക്കുന്നു, മമ്മി മമ്മി, എനിക്ക് പേന വേണം, പെൻസിൽ വേണം, ബുക്ക് വേണം, ഓ ആ പുസ്തകം വേണം, എണ്ണ വേണം, സോപ്പ് വേണം, തോർത്ത് വേണം. മോളെ, എന്തോ സംഭവിച്ചു. മമ്മി, ഒരു കിടക്കയിൽ ഞാൻ കിടക്കുമ്പോൾ അല്പസമയത്തിന് മുമ്പ് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ ശക്തി എന്നിൽ വ്യാപരിച്ചു. ഒരു തേജോ വലയം എൻ്റെ അകത്ത് വന്ന മാ തേജസ്സുകൊണ്ട് എന്റെ മുറി നിറഞ്ഞു, അന്ധകാര ശക്തി വിട്ടോടി മമ്മി. ഞാൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ ഈ അപ്പക്കഷ്ണം വീണത് സമയം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ആ കുഞ്ഞിനെ കാണണം ഇവിടെ ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സോറി, ആ മോൾ ഇന്ന് ഈ യോഗത്തിലില്ല, അവൾ പറദീസയിലുണ്ട്. അമ്മയെ കാണണം ആഗ്രഹമുണ്ടോ? സോറി, അമ്മ ഇവിടെ വന്നിട്ടില്ല, അവൾ നിത്യതയിലുണ്ട്. ആ 12 അപ്പോസ്തലന്മാരെ കാണണം ആഗ്രഹമുണ്ടോ? സോറി, അവരാരും ഇവിടെ വന്നിട്ടില്ല. 11 പേരും പറദീസയിലുണ്ട്, ഒരാൾ പാതാളത്തിലുണ്ട്. ഓക്കെ, അവരാരും ഇവിടെ ഇല്ല. എന്നാൽ സംഭവത്തിന് ദൃക്സാക്ഷി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് അല്പസമയം നമുക്ക് ആരാധിച്ചു. ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഒന്ന് ആഗ്രഹിക്കാം. യേശുവിന്റെ നാമത്തിൽ ആരും പോകരുത്. 2 മിനിറ്റ് എല്ലാവരും ഇന്ന് രാത്രിയിൽ തലകളെ വണക്കിയാട്ട്. സ്വന്തം അതേ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ കഴിയുമോ? ശക്തമായ പോലെ താഴ്ത്തിയ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. നായിക്കുട്ടി, ഏ സ്മോൾ ഡോഗ്, ആമേൻ, ഒരു നായിക്കുട്ടിയെ പോലെ താഴ്ത്തി കനാന്യ സ്ത്രീ അനുഗ്രഹിച്ചെങ്കിൽ ഈ രണ്ട് വ്യക്തികളെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ ഈ കരത്തിന്റെ സ്പർശനം, അവന്റെ വായിൽ നിന്നുള്ള ഒരു വാക്കുകൊണ്ട് എന്റെ കുഞ്ഞിന് സൗഖ്യം വരും, എന്റെ ഭർത്താവ് മടങ്ങി വരും, എന്റെ മകൻ മടങ്ങി വരും, എന്റെ മകൾ മടങ്ങി വരും, എന്റെ അസുഖം മാറിപ്പോകും, ആ വാക്കിന് ശക്തി വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരു കഷ്ണം അപ്പോ ആഗ്രഹിക്കുന്ന കൈ ഒന്ന് പൊക്കി പിടിച്ചാട്ടെ. വിശ്വാസത്തോടെ യേശുവിന്റെ കർത്തൃത്വം ഏറ്റെടുക്കും, യേശുവിന്റെ കർത്തൃത്വം ഏറ്റെടുക്കും. ഇപ്പോൾ തന്നെ രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുന്നു, രോഗശാന്തി ഭൂതശാന്തി നടന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭർത്താവ് മടങ്ങി വരും, നിന്റെ ഭാര്യ മടങ്ങി വരും, നിന്റെ കുഞ്ഞ് മടങ്ങി വരും, നിന്റെ രോഗം ഇന്ന് മാറും. ഈ ഒരൊറ്റ കണ്ടീഷൻ, അവന്റെ കർത്തൃത്വം ഏറ്റെടുക്കൂ. ഒരു നായിക്കുട്ടിയെ പോലെ താഴ്ത്തു, ചത്ത നായെ പോലെ ദാവീദും ഒരു നായിക്കുട്ടിയെ പോലെ കനാന്യസ്ത്രീ താഴ്ത്തിയെങ്കിൽ യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. കർത്താവേ, ഉയർത്തപ്പെട്ട കരങ്ങളെ നിന്റെ കരങ്ങളിലോട്ട് ഞാൻ തരുന്നു. ഇപ്പോൾ ഉയർത്തപ്പെട്ട കരങ്ങൾ വിരലിന്റെ അറ്റത്തൂടെ ഒരു ദിവ്യ ശക്തി ആ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ടച്ച് 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 എവരി സോൾ, ടച്ച് ടച്ച് ലോ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി രണ്ടു വരി പാട്ട് നമുക്ക് ആരാധന. കർത്താവിന്റെ മഹത്വത്തിനായി പാട്ട് പാടാം. ദൈവകൃപ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ചൊരിയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിടുതലും വിമോചനവും എല്ലാവരും ചേർന്ന്
ഭരത്തിന്റെ കുയരും തവരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറത്തുയരും അവ തന്റെ ജനത അവരോടൂടെ വസിക്കും കണ്ണീരുന്ന പുറമിടിയും കണ്ടതയോ നിന്നെ കേട്ടുമില്ല. പ്രിയ മാനവേ വരുമല്ലോ പ്രജാവിത്വം സമീപമയോരമുഖ സകലരെ കൊടും കാറ്ററി വന്നു കടലിളകീടിലും കടലലകളിലും തന്നു കാത്തു കുത്തി തരുമയായി തന്റെ വരവിട്ടത്യാശയോടെ കടത്തിടുകയും കരം തന്നു കാത്തു കുത്തി തരുമയായി തന്റെ വരവിട്ടത്യാശയോടെ കടത്തിടുകയും
ഹൈദരാബാദ് ദുരബദാ സംഗമാദ രംഗരാദ ഹൈദരാബാദ് ദുരബദാ സംഗമാദ രംഗരാദ
Hallelujah. 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 Hallelujah.